ദൈവമേ, കുശവന്റെ കയ്യിൽ കരിമണ്ണ പോലെ ഞങ്ങളെ തരുന്നു. അങ്ങ് ഞങ്ങളെ പണിതില്ലെങ്കിൽ ഞങ്ങൾ രൂപമില്ലാത്തവരായി പോകും. കർത്താവേ, അങ്ങ് ഞങ്ങളെ പണിയണമേ. ഈ രാത്രിയിൽ ഒന്നുകൂടെ ഞങ്ങൾ സമർപ്പിക്കുന്നു. വചനത്താൽ ആത്മാവിനാൽ ഞങ്ങളെ രൂപപ്പെടുത്തേണ്ടതിന് ഞങ്ങളെ ഞങ്ങളുടെ ശക്തിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ആത്മാവിന്റെ വ്യാപാരത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി പുത്രനെ ഞങ്ങളുടെ മധ്യത്തിൽ മഹത്വപ്പെടുത്തണം. യേശുവിനാമത്തിൽ മത്തായി സുവിശേഷം 11:25 മുതൽ ശബ്ദം ഉയർത്തി വായിക്കാൻ ദൈവം ദയവായി പ്രാർത്ഥനയിൽ സഹായിച്ചാണ്.
ആ സമയത്ത് തന്നെ യേശു പറഞ്ഞത്, പിതാവേ, കർത്താവായുള്ളവേ,
ശ്രദ്ധിച്ചാലേ, കർത്താവ് പറയാണ്, ഈ ആത്മീയ മർമ്മങ്ങൾ കർത്താവെ നീ വെളിപ്പെടുത്തിയല്ലോ, അതുകൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. നീ ഇതാർക്കാണ് വെളിപ്പെടുത്തിയത്? നീ ഇത് ശിശുക്കൾക്കാണ് വെളിപ്പെടുത്തിയത്. അപ്പോൾ തന്നെ നീ ഇത് ചിലരൊക്കെ മറച്ചു, നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു, ശിശുക്കൾക്ക് വെളിപ്പെടുത്തി. ആരാണ് ശിശുക്കൾ, ആരാണ് ജ്ഞാനികൾ? ജ്ഞാനത്തോടെ ദൈവം എതിരല്ല, വിദ്യാഭ്യാസത്തോട് ദൈവം എതിരല്ല. എന്നാൽ ഇവിടെ ശിശുക്കൾ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ജ്ഞാനികൾ എന്ന് പറയുന്നത് വിദ്യാഭ്യാസം ഉള്ളതിനെ ദൈവം എതിർക്കുകയല്ല, എന്നാൽ ജ്ഞാനം കൊണ്ട് ദൈവത്തെ കണ്ടെത്താൻ ശ്രമിക്കുന്നതിനെയാണ് കർത്താവ് എതിർക്കുന്നത്. ജ്ഞാനത്തിലൂടെ ദൈവത്തെ കാണാൻ ശ്രമിക്കുന്നതിനെയാണ് ദൈവം എതിർക്കുന്നത്. ശ്രദ്ധിച്ചാലും ആത്മീയ കാര്യങ്ങൾ ഒരു വെളിപ്പാട്, ആത്മീയ കാര്യങ്ങൾ ബുദ്ധിമണ്ഡലത്തിനപ്പുറത്ത് ഒരു സംഭവമാണ്. നമുക്ക് കെമിസ്ട്രിയും ഫിസിക്സും കമ്പ്യൂട്ടറും ഒക്കെ പഠിക്കുന്ന അതേ ലെവലിൽ, അതേ മോണിൽ, അതേ രീതിയിൽ തിരുവെഴുത്തുകളെ ഗ്രഹിക്കാൻ സാധിക്കും എന്നൊരു ധാരണ നമുക്ക് വന്നാൽ അത് നമ്മുടെ പരാജയമാണ്. കാരണം നമ്മളെക്കാൾ കൂടുതൽ വേദവസ്തു അറിയാവുന്ന നിരീശ്വരവാദികൾ ഇപ്പോൾ ലോകത്തിലുണ്ട്, ഇന്ത്യയിലുണ്ട്. വേദവസ്തുത്തിലെ ഏത് വാക്യം കൃത്യമായി പറയുന്ന യുക്തിവാദികൾ നമ്മുടെ ഇടയിലുണ്ട്, നമ്മുടെ ഇടയിൽ മീൻസ് മലയാളികളുടെ ഇടയിലുണ്ട്, ലോകത്തിൽ പലയിടത്തുമുണ്ട്. അപ്പൊ ബുദ്ധിയുടെ മണ്ഡലത്തിൽ മാത്രം നിന്നുകൊണ്ട് ഒരു അന്വേഷണം നടത്തി ദൈവിക കാര്യങ്ങളെ കണ്ടെത്താൻ കഴിയില്ല. നമുക്കിത് അറിയാമെങ്കിലും ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, യുവാക്കൾ പ്രത്യേകം ഓർത്തുകൊള്ളുക, നിങ്ങൾ ഭൂമിയിൽ മറ്റേതൊരു സബ്ജക്റ്റും പഠിച്ച ആ മോഡിൽ ദൈവവചനം പഠിക്കാൻ ശ്രമിക്കരുത്. വിനയപ്പെടണം, പ്രാർത്ഥിക്കണം. അവിടെയാണ് ശിശു എന്ന് ഉദ്ദേശിച്ചത്. എന്താണ് ശിശു? ശിശുവിന് എപ്പോഴും പഠിക്കാൻ ആഗ്രഹമുണ്ട്, വിനയപ്പെടുന്ന ഒരു മനോഭാവം. ശിശുവിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ശിശുവിന്റെ പ്രത്യേകതകൾ പലതാണ്. ശിശുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ശിശുവിന് പുറകോട്ട് നോക്കാനൊന്നുമില്ല, പുറകിൽ, അതായത് ഞാൻ എത്ര കണ്ടതാ, ഞാൻ എനിക്കിങ്ങനെ ആ പരിചയമുണ്ട്, ഈ പരിചയമുണ്ട്, ഇങ്ങനെ പാരമ്പര്യങ്ങളില്ലാത്ത ആളാ കുഞ്ഞ്. ശിശുവിനൊന്നും പറയാനില്ലല്ലോ, ശിശുവിന് മുമ്പിലേ ഉള്ളൂ, കൂടുതൽ ടൈം അതിന് മുമ്പിലാണ്. എന്നാൽ നമുക്ക് കൂടുതൽ ടൈം പുറകില്ല. ഇതാ ശിശു നമ്മളുമായിട്ട് വ്യത്യാസം. അപ്പൊ ഇന്ന് രാത്രി നമുക്ക് ആ പുറകിലുള്ളതിനേക്കാൾ അധികം കർത്താവുമായുള്ള ബന്ധത്തിൽ ഒരു പുതുക്കത്തിന്റെ മനസ്സുമായിട്ട് വന്നാൽ നമുക്ക് വ്യത്യാസം കാണാൻ പറ്റും. മറ്റൊരു ചിന്ത, ശിശുവിന് ഏത് ദിവസം എപ്പോഴും മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നവരാ കുഞ്ഞുങ്ങൾ. കുഞ്ഞുങ്ങളെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് അവിടെ ഏത് ഭാഷയാണ് അവർ പഠിച്ചിരിക്കും, പെട്ടെന്ന് അവരെ ഭാഷ പഠിക്കും, പെട്ടെന്ന് സംസ്കാരം പഠിക്കും, പെട്ടെന്ന് ആ ഫുഡ് മതി പഴയത് വേണ്ടെന്ന് പറയും, പെട്ടെന്ന് ആ ഡ്രസ് മതി പഴയത് വേണ്ടെന്ന് പറയും. അപ്പൊ അവരെപ്പോഴും പുതിയത് അംഗീകരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പൊ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നവരാണ് കുഞ്ഞുങ്ങൾ, മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നവരാണ് കുഞ്ഞുങ്ങൾ. അതെ, മാറ്റത്തിനുള്ളൊരു മനസ്സ് നമുക്കുണ്ടായിരിക്കുന്നതാണ് ഇവിടെ പറഞ്ഞ ശിശു എന്ന് പറയുന്ന മറ്റൊരു ചിന്ത. പ്രൈസ് ദി ലോർഡ്. മറ്റൊന്ന്, ശിശുവിന് സോറി, അതായത് പരാജയങ്ങൾ ശിശുക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമാണ്. ഒന്നോ രണ്ടോ പത്തോ പ്രാവശ്യം ഒരു ദിവസം വീഴും, അതേസമയത്ത് നമ്മൾ ഒന്ന് വീണാ വീണത് തന്നെ. ഇതാണ് വ്യത്യാസം. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് ഒരു പരാജയം പറ്റുന്നൊന്നും അവരെ സംബന്ധിച്ച് അവർക്കൊന്നും ഒരു വിഷയമൊന്നുമല്ല. അവര് വാസ്തവത്തിൽ അതിനെ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അവർക്ക് പിന്നെയും മുന്നോട്ട് പോകുവാനുള്ള ഒരു കരുത്തുണ്ട്. നമ്മൾ ഒരു ദിവസം പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടിയില്ല, ഒരു പ്രാവശ്യം വചനം വായിച്ചിട്ട് മനസ്സിലായില്ല, ഒരു ദിവസം പ്രസംഗം കണ്ടിട്ട് ഒരു എഫക്റ്റ് ആയില്ല എന്നൊക്കെ പറഞ്ഞ് മനസ്സും അടുക്കുന്ന രീതി മാറുന്നതാണ് ശിശുത്വം. അതെ, നിങ്ങൾ ശിശുക്കളെ പോലെയാകണം, നിങ്ങൾ ശിശുക്കളെ പോലെയാകണം. എന്നാൽ ശിശുത്വത്തിലെ ചില കുഴപ്പങ്ങളുണ്ട്, അത് മാറ്റുകയും ചെയ്യണം. അത് കുരുന്ന് ലേഖനത്തിൽ പറയുന്നു, ശിശുക്കൾക്കുള്ള ചില കുഴപ്പങ്ങളുണ്ട്, അത് മാറ്റണം. കാരണം പാല് മാത്രമേ കഴിക്കുള്ളൂ, കട്ടിയായത് കഴിക്കുകയില്ല എന്ന് പറയുന്ന ആ ശിശുത്വം വചനത്തിന്റെ ആഴങ്ങളിലേക്ക് പോകാൻ മനസ്സില്ലാതെ വരുമ്പോൾ എന്ത് വരുമെന്ന് ചോദിച്ചാൽ, ആ ശിശു വഴക്കുണ്ടാക്കുന്ന ശിശുവായി തീരും. അതായത് നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ രക്ഷിക്കപ്പെട്ടതെന്ന് പറയുന്നത് എന്തിന് എന്ന് ഒന്ന് പുരഞ്ഞ മൂന്നിൽ ചോദിക്കുന്നു. അപ്പോൾ ശിശുക്കൾക്കുള്ള കുഴപ്പങ്ങൾ മാറ്റുകയും ശിശുക്കൾക്കുള്ള ഗുണങ്ങൾ ഉണ്ടാകുകയും ചെയ്യണം എന്നാണ് കർത്താവ് പറഞ്ഞത്. ഏത് വചനവും നമ്മുടെ ഇഷ്ടത്തിന് വ്യാഖ്യാനിക്കാൻ മേല, വചനത്തിന്റെ ലെവലിൽ വ്യാഖ്യാനം. എറണാകുളത്ത് ഒരു വലിയ കോൺഫറൻസിൽ ഒരു പ്രസംഗം നടക്കുകയാണ്, നമ്മുടെ അല്ല എങ്കിലും ക്രൈസ്തവ സമ്മേളനമായിരുന്നു. ഞാൻ അതിൽ പോയപ്പോൾ നിർത്തി അഞ്ചു മിനിറ്റ് കേട്ടപ്പോ കേട്ടത് ഇതാണ്, ശിശുവിനെ പോലെയാകണമെന്ന് കർത്താവ് പറഞ്ഞത്. ശിശുവിനെ ഏറ്റവും ഇഷ്ടം അതിന്റെ അമ്മയോട്. അതുകൊണ്ട് നിങ്ങൾ അമ്മയോട് ഏറ്റവും ബഹുമാനമുള്ളവരാകണമെന്നാണ് കർത്താവ് പറഞ്ഞത്. ഇങ്ങനെ അവരവർക്ക് ഇഷ്ടമുള്ളതുപോലെ വ്യാഖ്യാനിക്കുന്ന ആളുകളുണ്ട് എങ്കിലും തിരുവെഴുത്തിൽ കർത്താവ് ഇവിടെ പറഞ്ഞു നോക്കൂ, ആത്മീയ കാര്യങ്ങളെ പാരമ്പര്യങ്ങൾ വെച്ച് അളവുപോലും വെച്ച് അളക്കാതെ ഒരു പുതിയ മനസ്സോടുകൂടെ പ്രാപിക്കുന്നതിനെയല്ലേ ഇവിടെ ശിശു എന്ന് പറഞ്ഞത്. പിതാവെ നീ വിജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചുവെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതുകൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. പ്രൈസറോ, അങ്ങനെയാണെങ്കിൽ കരങ്ങളിലേക്ക് ദൈവത്തെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതല്ലേ? എന്തിനാ ശ്രദ്ധിച്ചത്? ഈ സത്യം ദൈവം വെളിപ്പെടുത്തി തന്നത് പല ആളുകൾ പറഞ്ഞ പെന്തിക്കോസി വന്നതിനെ ദൈവത്തെ ശ്രദ്ധിക്കാം. സ്തോത്രം. പിതാവെ നീതി വെളിപ്പെടുത്തി. സ്തോത്രം. നമ്മുടെ സ്വന്തം ആളുകളോട് നമ്മൾ കാല് പിടിച്ച് സൂചിയോട് പറഞ്ഞിട്ട് അവരെന്താ സ്ഥാനപ്പെടാത്ത? അപ്പൊ ഇൻഫർമേഷൻ മാത്രം പോരുത്, വേറെ എന്തോ ഒരു സൂത്രമുണ്ട്, അതെന്താന്ന് നമ്മുടെ തെളിയിക്കാൻ പറ്റുന്നില്ല. എല്ലാ കാര്യവും കേട്ട കറക്റ്റാ കേട്ടോ, എന്റെ കുഞ്ഞന്നാമൻ നീ പറഞ്ഞ് സത്യം. പക്ഷെ അവര് മുന്നോട്ട് വരികയില്ല, എന്തോ ഒരു മൂഡ് കൂടെ പിന്നിൽ ബാക്കി കിടക്കും അല്ലേ? അപ്പൊ അതൊരു വലിയ പ്രശ്നമാണ്. അപ്പൊ ഇതൊരു വെളിപ്പാടാണ്. ദൈവം ഇത് നമുക്ക് നമ്മുടെ പിതാക്കന്മാർക്ക് വെളിപ്പെടുത്തിയത് ഓർത്ത് ഒരിക്കലും കൂടെ കരങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. നോക്കൂ, ഇനി ആ വാക്യം തന്നെ ഒന്നുകൂടെ പറയുകയാണ്. കർത്താവ് പറയുകയാണ്, പിതാവേ സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ നീ ജ്ഞാനികൾക്കും വിവേകൾക്കും മറിച്ച് ശിശുക്കൾക്കും വെളിപ്പെടുത്തിയതുകൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. ആരെ വാഴ്ത്തുന്ന? കർത്താവ വാഴ്ത്തുന്ന. കാരണം കർത്താവിന് മനസ്സിലായില്ല കാര്യം, നമ്മള് അത്രത്തോളം വാഴ്ത്തതിനെ നമുക്ക് പിടികിട്ടാത്ത. കർത്താവിനെ ഇതെന്തുമാണ് മാനസാന്തരപ്പെടുക, വീണ്ടും ജനിക്കുക, ദൈവോദനത്തിലേക്ക് വരിക എന്നൊക്കെ പറയുന്നതോടുകൂടെ ഒരു മനുഷ്യന് സംഭവിക്കുന്ന ചേഞ്ച് എത്ര വലുതാണ് യേശുവിനെ അറിയത്തുള്ളൂ. എന്റെ ദൈവമേ ഈ സാധാരണക്കാർക്ക് ഇത് വെളിപ്പെടുത്തി, ഇവിടുത്തെ വലിയ ബുദ്ധിജീവികൾക്ക് ഇത് വെളിപ്പെടാതിരിക്കുമ്പോ ഈ സാധാരണക്കാർക്ക് ഇത് വെളിപ്പെടുത്തിയിട്ടോ എന്ന് പറഞ്ഞ കർത്താവ് പിതാവിനെ വാഴ്ത്തില്ല. നമ്മൾ രക്ഷിക്കപ്പെട്ടതുകൊണ്ട് നമുക്ക് ലഭിച്ചത് എന്താന്നുള്ളതല്ല വിഷയം, ലഭിക്കാൻ പോണത് എന്താന്നുള്ളതല്ല വിഷയം. ലഭിച്ചത് എന്താന്നോർത്തല്ല യേശു വാഴ്ത്തിയത്, ലഭിക്കാൻ പോണമെന്നോർത്ത് നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. ദൈവത്തെ സ്തുതിക്കേണ്ടതാണ്. എന്തിന്? കൃപയിലേക്ക് വന്നേ, കൃപയിലേക്ക് വന്നേ. മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അതൊക്കെ വളരെ ചെറിയ കാര്യമാണ്. വീട് കിട്ടിയതിന്റെ സ്തോത്രം, വണ്ടി കിട്ടിയതിന്റെ സ്തോത്രം, ഡിഗ്രി കിട്ടിയതിന്റെ സ്തോത്രം, ജോലി കിട്ടിയതിന്റെ സ്തോത്രം, ഭാര്യ കിട്ടിയതിന്റെ സ്തോത്രം, മക്കളെ കിട്ടിയതിന്റെ സ്തോത്രം, എല്ലാത്തിന്റെയും സ്തോത്രം. പക്ഷേ അതിനൊക്കെ പത്ത് സ്തോത്രം പറഞ്ഞെങ്കിൽ നൂറെന്നൊരു കണക്ക് വെച്ച് പറഞ്ഞിരിക്കില്ല, അതിന് പറയേണ്ടതല്ല. അതിന് പത്ത് പറഞ്ഞെങ്കിൽ ഈ കൃപയിലേക്ക് വിളിച്ചല്ലോ ഈ വെളിപ്പാടോ നമ്മൾ നിശ്ചയിക്കാൻ പോണ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ തുടക്കമാണിത്. അതെ പിതാവ് ഇങ്ങനെയല്ലോ നിനക്ക് പ്രസാദം തോന്നുന്നു. ദൈവത്തിന്റെ പദ്ധതി ഓർത്ത് കർത്താവ് ഇങ്ങനെ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. അടുത്തത്, എന്റെ പിതാവ് സകലവും എങ്കിൽ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. വിഷയം മാറുക, ദൈവത്തിന്റെ തിരുഹിതത്തിന്റെ ഒരു മർമ്മമാണ് ഈ സത്യം വെളിപ്പെടുക എന്നുള്ളത്. എന്നാൽ ഭൂമിയിൽ നിൽക്കുന്ന പൂർണ്ണ മനുഷ്യനായ ക്രിസ്തു പറയുകയാണ്, ഞാൻ ഇതേ പറഞ്ഞെങ്കിലും സംഗതിയല്ല എന്നെ ഫലമേൽപ്പിച്ച വിട്ടിരിക്കുന്നു. എന്റെ പിതാവ് സകലവും എന്നെ ഫലമേൽപ്പിച്ചിരിക്കും. പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല. പുത്രനും പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കാൻ ഇച്ഛിക്കുന്നതല്ലാതെ ആരും പിതാവിനെ അറിയുന്നില്ല. വീണ്ടും പറയുകയാണ്, ഇത് വെളിപ്പാടാണ്, ദൈവം വെളിപ്പെടുത്തുന്നതാണ്, യേശു ക്രിസ്തു വെളിപ്പെടുത്തുന്നതാണ്. നമുക്ക് മനസ്സിലാകാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗത്തേക്ക് കയറുകയാണ്. എന്നാൽ ബുദ്ധിമുട്ടുകൾ തീർക്കുന്നു. 28-ാം വാക്യം, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവീ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും, ഞാൻ സൗമ്യതയും കാഴ്മയുമുള്ളവനാകൊണ്ട് എന്റെ മുഖമേറ്റോട് പഠിപ്പീ. എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും, എന്റെ മുഖം മൃദുവും എന്റെ ചുമട് ലഘുവും ആകുന്നു. 28 മുതൽ വിഷയം മാറുകയാണ് പാസ്റ്റർ. ഇത് വെളിപ്പാടാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഉത്തരവാദിയില്ലേ? അപ്പൊ ദൈവം നമ്മളെ ആർ വെളിപ്പെടുത്തുന്നു? അവര് മാത്രം രക്ഷിക്കപ്പെടുന്നുള്ളൂ അല്ലേ? അപ്പൊ അങ്ങനെയൊരു ചോദ്യം അടുത്ത് വരും, അതിന് മറുപടിയാ പറയുന്നത്. അതൊരു മർമ്മം, ദൈവിക വെളിപ്പാടെന്നുള്ളത് ഒരു മർമ്മം. എന്നാൽ അതിന് മനുഷ്യൻ തന്നെ ചെയ്യേണ്ടതിന് അടുത്തത് എന്റെ അടുക്കൽ വരും. മനുഷ്യരാരും കാണാത്തവൻ, കാണാൻ കഴിയാത്തവൻ, സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപിയായ അരൂപിയായ ദൈവം അതവിടെ നിൽക്കുന്നു. പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവമായി ക്രിസ്തു ലോകത്തിൽ വന്നിരിക്കുന്നു. ഈ ദൈവിക വെളിപ്പാടുകൾ ലഭിക്കണമെങ്കിൽ മനുഷ്യനായി അവതരിച്ച ക്രിസ്തുവിന്റെ അടുത്തേക്ക് വരിക. വെളിപ്പെടുത്തിക്കൊടുത്തവർക്കെ കിട്ടത്തുള്ളൂ. പക്ഷെ യേശു പറയാ, ഇതൊക്കെ സത്യമാണ്, എന്നാൽ നിങ്ങളോട് ഒരു സത്യം ഞാൻ പറയാം, പിതാവ് സകലവും എന്നെ വരനേൽപ്പിച്ചിരിക്കും. ഈ വെളിപ്പാട് നിനക്ക് വേണോ? എന്റെ അടുത്ത് അധ്വാനിക്കുന്നവരും ഭാരം വെക്കുന്നവരുമേ, നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവീ. അത് കഴിഞ്ഞിട്ടോ എന്റെ നുകമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീ, എന്നാൽ നിങ്ങൾക്ക് ഈ വെളിപ്പാട് കിട്ടും. അപ്പൊ ദൈവത്തിന് മുഖപക്ഷയില്ല, ചിലർക്കെ കൊടുക്കുള്ളൂ എന്നൊന്നുമല്ല എന്റെ അർത്ഥം. ശിശുവിനെ പോലെ യേശുവിന്റെ അടുക്കൽ വരിക. യേശുവദനാണ് ഒരു ശിശുവിനെ പിടിച്ച് നിർത്തിയിട്ട് പറഞ്ഞത്, നിങ്ങൾ തിരിഞ്ഞ് ഈ ശിശുവിനെ പോലെ ആകണം. നമ്മൾ ശിശുവിനോട് പറയും, മക്കളെ നിങ്ങൾ ഞങ്ങളെ പോലെ. ദൈവം വ്യത്യാസം. കർത്താവ് പറഞ്ഞ വാക്കുകളെ നമുക്ക് ഇന്ന് രാത്രി ആഴത്തിൽ പരിശോധിക്കാം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ, നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുമേ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. യേശുവിന്റെ അടുക്കൽ വന്നാൽ ആശ്വാസം കിട്ടും. അടുത്തത്, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകൊണ്ട് എന്റെ നുകമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കിട്ടും. രണ്ട് ആശ്വാസവിളിയുണ്ട്, രണ്ട് നുകവിളിയുണ്ട്. ഒന്ന് താൽക്കാലിക ആശ്വാസം, രണ്ട് നിത്യമായ ആശ്വാസം. ഒന്ന് പാപത്തിന്റെ മുഖം, പിശാചിന്റെ മുഖം, രണ്ട് യേശുവിന്റെ മുഖം. പാപത്തിന്റെ മുഖവും പിശാചിന്റെ മുഖവും യേശു ഒഴിക്കും, എന്നിട്ട് അവന്റെ സോഫ്റ്റ് മുഖവർണം നീ തരും. യഹൂദന്മാരുടെ ഒരു പ്രമാണിയായ നിക്കോ ദിവസത്തിന് പേരുള്ള മനുഷ്യൻ രാത്രിയിൽ അവന്റെ അടുക്കൽ വന്നു. അപ്പോൾ അതിന് കുറവുമ്പിലെ സംഭവമായിട്ട് അതിനെ ബന്ധിപ്പിക്കുന്നു. രണ്ടിന്റെ ലാസ്റ്റ് പാരഗ്രാഫ് എന്താണെന്ന് നോക്കി, നുറക്ക് വായിച്ച ഞാൻ ഇങ്ങനെ വിശദീകരിക്കാം. അത്ഭുതങ്ങൾ കണ്ടതിനാൽ ഒരുപാട് പേര് യേശുവിൽ വിശ്വസിച്ചു, എന്നാൽ യേശു അവരെ വിശ്വസിച്ചില്ല. എന്നാൽ നിക്കോദിമോസ് എന്ന പേരുള്ള മനുഷ്യൻ രാത്രി ഇങ്ങോട്ട് വന്നു. ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, കർത്താവേ, ഗുരു, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നവനാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കും. ദൈവത്തിനോട് കൂടെ ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്താണ് നിക്കോദിമോസ് പറയുന്നത്? നിക്കോദിമോസ് പറയുന്നത് അല്ലെങ്കിൽ എഴുത്തുകാരനോട് കൊണ്ടിരുന്ന ചിന്ത ഇതാണ്, ഈ മറ്റുള്ളവരെ പോലെ അതിവന്നോ, മറ്റുള്ളവരെ അത്ഭുതം കണ്ടതുകൊണ്ടും ആ പ്രത്യേകമായ ഒരു ഒരു സൗഖ്യം, വിടുതൽ, അസാധാരണത്തൊക്കെ യേശുവിൽ കണ്ടിട്ട് വിശ്വസിച്ചു. എന്നാൽ ഇവൻ വന്നിട്ട് കർത്താവിനെ അറിയാൻ ആഗ്രഹിക്കുക. ഞാൻ ഒരു ടീച്ചറാണ്, എന്നെ മനുഷ്യൻ നിയമിച്ചതാണ്. എന്നാൽ നീ ഒരു ടീച്ചറാണ്, നിന്നെ ദൈവം നിയമിച്ചത്. നീയിലൊക്കെ ചെയ്യുന്നത് ദൈവം നിന്നോടുകൂടെ ഉള്ളതുകൊണ്ട്. ചുരുക്കി പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? എനിക്കൊരു അത്ഭുതം കാണണ്ട, എനിക്കിപ്പോ ഒരു അടയാളവും കാണണം, പക്ഷെ എനിക്ക് നിന്നെ ഒന്ന് അറിയണം, എനിക്ക് നീ ആരാണെന്ന് അറിയണം. അതാണ് എന്നെ സംബന്ധിച്ചിട്ടുള്ള അവൻ വിഷയത്തിലോട്ട് വരിക. അവൻ യേശുവിനെ അറിയാൻ വന്നതാണ്. അതെ, അവൻ യേശുവിനെ അറിയാൻ വന്നു. അവൻ പറഞ്ഞു, ഞാൻ ഇവിടെ നടന്ന പല സംഭവങ്ങളും കേട്ടു, അതുകൊണ്ട് നിന്നെ പറ്റി കറക്റ്റായിട്ട് ഒന്ന് അറിയാൻ വേണ്ടി ഞാൻ വന്നിരിക്കുക. നിശ്ചയമായിട്ടും അവൻ അപ്പോയിന്റ് എടുത്തിൽ വന്ന ആവാനാണ് സാധ്യത. അതുകൊണ്ട് അവൻ രാത്രി വന്നത് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ കർത്താവ് അവനോട് മണിക്കൂർ സംസാരിച്ചു. കർത്താവ് അവനോട് ഏറ്റവും ഡീപ്പായ സത്യത്തെ അവനോട് പറഞ്ഞു. കാരണം അവൻ രോഗശാന്തിക്ക് വന്നതല്ല, അവൻ സാമ്പത്തിക പ്രശ്നത്തിന് വന്നതല്ല, അവൻ യേശുവിനെ അറിയാൻ വന്നു. അതുകൊണ്ട് പറഞ്ഞു, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിന്നോട് പറഞ്ഞേക്കാം, പുതുതായി ജനിച്ചില്ലെങ്കിൽ സ്വർഗരാജ്യം പോകുന്നില്ല. അപ്പൊ സ്വർഗരാജ്യം എന്നുള്ള വിഷയം നേരിട്ട് ഇവനോട് യേശു പറഞ്ഞു. കാരണം അവന്റെ വരവ് അതുപോലെ ആയി. അപ്പൊ അവൻ സ്വയം അമ്മ കാര്യങ്ങളെ കുറിച്ച് അറിഞ്ഞിട്ട് യേശുവിനെ ഒന്ന് മനസ്സിലാക്കാൻ വന്നതാണ്. അങ്ങനെ വന്നവർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ട്, റയറാണെന്നേ ഉള്ളൂ. അങ്ങനെ വന്നവരും ഉണ്ട്. പക്ഷെ അതും ദൈവത്തിന്റെ വെളിപ്പാട്. രണ്ടാമതൊരു കൂട്ടരെ യേശു നേരിട്ട് വിളിച്ച യോഹന്നാന്റെ സുവിശേഷം 1:43 വായിച്ച ഒരു മിനിറ്റ്. അവിടെ നാം വായിച്ചത് ഇങ്ങനെയാണ്, യേശു അവനെ കണ്ടു, കണ്ടിട്ട് എന്നെ അനുഗമിക്ക എന്ന് അവനോട് പറഞ്ഞു. യേശു നേരിട്ട് വിളിച്ചതാണ്. ഇത് തന്നെയാണ് നമ്മുടെ മത്തായിയെ വിളിക്കുന്നതും അങ്ങനെയാണ്, കണ്ടു എന്നെ അനുഗമിക്ക. അതും ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. നേരിട്ട് കർത്താവ് വിളിച്ചിട്ട് വന്നത്. ഇന്ന് രാത്രി അങ്ങനെയുള്ള ഒരു ഇന്നത്തെ സ്വപ്നത്തിലൂടെ വെളിപ്പാടിലൂടെ ദൈവം പ്രത്യേകമായി ഇടപെട്ടിട്ട് വന്നവരെ അവരുടെ കുടുംബത്തിലെങ്ങും ആരും പ്രേരിപ്പിക്കാനില്ലാതിരുന്ന സമയത്ത്, യാതൊരു ആത്മീയ പശ്ചാത്തലം ഇല്ലാതിരുന്ന സമയത്ത് ദൈവ വിളി കേറി പിടിച്ചിട്ട് വന്നവരെ ഓർത്തു നോക്കി. എങ്ങനെയാണ് നിങ്ങൾ ദൈവഭാവത്ത് അനേക വീടുകൾ കയറി ഇറങ്ങി ഞങ്ങൾ സുവിശേഷം പറഞ്ഞ് കൺവെൻഷൻ നടത്തി ഒരാളെ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റാതെ വിഷമിച്ച് ഒരാഴ്ചത്തെ ഉപവാസം നടന്ന് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ കയറിയില്ല, നല്ല സ്മാർട്ട് യവനക്കാരൻ കയറി വന്നിട്ടുണ്ട് പറയാം. ഞാൻ പുതുതായിട്ട് ദൈവം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, എനിക്ക് സ്നാനപ്പെടും. ഞാൻ ചോദിച്ചു, എവിടെയാ നിങ്ങളുടെ വീട്? എന്റെ വീട് ഇവിടെ ഈ പ്രദേശത്താണ്, പക്ഷെ ഞാൻ ബാംഗ്ലൂരാണ്. ഞാൻ അവിടെ വെച്ചിരിക്കുന്ന ദൈവവചനം എന്റെ റൂമിൽ ഇരുന്ന് വായിച്ചു വായിച്ചു വായിച്ചോണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഉടനെ ഞാൻ വന്നിട്ട് പേരോട് ചോദിച്ചു. അങ്ങനെ പറഞ്ഞ പതുക്കെ 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 ഞാൻ ഒരു വെളിച്ചത്തിലേക്ക് വന്നു. അപ്പൊ ഒരാളോട് പറഞ്ഞു, നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരാളുണ്ട്, ആളെ പോയി കാണാൻ പോകും. ഞാൻ അവധിക്ക് വന്നപ്പോ നേരെ ഇടിക്ക് വരികയായിരുന്നു. എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞു, എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്ക് എത്രയും സ്നാനപ്പെടണം. ഞാൻ പറഞ്ഞു, എങ്ങനെ സ്നാനപ്പെടാൻ ഒക്കെയല്ലോ, നിങ്ങൾ ദൈവവചനം പഠിക്കണം. അല്ല, ഞാൻ പഠിച്ചതാ. ചുരുക്കി പറഞ്ഞാൽ ഒരാഴ്ച അവൻ ചർച്ചിൽ വന്നപ്പോ എനിക്ക് മനസ്സിലായി, പറഞ്ഞ് ശരിയാ. അപ്പൊ അങ്ങനെയും ആളുകൾ വരുന്നുണ്ട്. പക്ഷെ അതൊരു പ്രത്യേക വിളിയാണ്, അതൊരു പ്രത്യേക ഭാഗ്യമാണ്. അങ്ങനെ വരുന്നവർ മിക്കവാറും ആദ്യ ഫലങ്ങളായിരിക്കും ആ ഫാമിലിയിൽ, ആ ദേശത്ത്, ആ പ്രദേശത്തൊക്കെ ആദ്യമായിട്ട് ചിലരെ ദൈവം അങ്ങനെയൊക്കെ വിളിക്കുക. എന്തിനാണെന്നറിയാമോ? അവരെ കൊണ്ട് മറ്റുള്ളവരെ വിളിക്കാൻ. അത് മൂന്നാമത്തെ ഗ്രൂപ്പ്. അടുത്ത വാക്യം നോക്കി, അടുത്ത വാക്യം 44.
ഫിലിപ്പോസ് ആന്ദ്രയോസിന്റെ പത്രോസിന്റെയും പട്ടണമായ ബെഥസ്ദയിൽ നിന്നുള്ളവനായിരുന്നു. ഫിലിപ്പോസ് നഥനയേലിനെ കണ്ട് അവനോട്, ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാർ എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു. അവൻ യോസേഫിന്റെ പുത്രനായ യേശു എന്ന നസറേത്തുകാരൻ തന്നെ എന്ന് പറഞ്ഞു.
ശ്രദ്ധിച്ചോ, നോക്കൂ, വാക്യം 45. ഫിലിപ്പോസ് നഥനയേലിനെ കണ്ടു. യേശു ഫിലിപ്പോസിനെ കണ്ടു, ഫിലിപ്പോസ് നഥനയേലിനെ കണ്ടു. സ്റ്റോപ്പ്. യേശു ഫിലിപ്പോസിനെ കണ്ടത് ഫിലിപ്പോസ് ചിലരെ കാണാൻ നേരിട്ട് ദൈവവഴി ലഭിച്ചത് വലിയ സന്തോഷമാണെങ്കിലും വലിയ ഉത്തരവാദിത്വം. അനേകരെ കാണാൻ വേണ്ടിയാ നിന്നെ കണ്ട, അനേകരെ വിളിക്കാൻ വേണ്ടിയാ നിന്നെ വിളിച്ചത്, അനേകരെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയാ നിന്നെ ആശ്വസിപ്പിച്ചത്. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസമുണ്ട്. ഞങ്ങൾ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ പ്രാപ്തരാകുന്നു. ദൈവം നിന്നെ ആശ്വസിപ്പിച്ചത് നീ മറ്റുള്ളവരെ ആശ്വസിക്കാനാ. ദൈവം നിന്നെ വിളിച്ചത് നീ മറ്റുള്ളവരെ വിളിക്കാനാ. ദൈവം നിന്നെ കണ്ടത് നീ മറ്റുള്ളവരെ കാണാനാ. ദൈവം നിന്നെ സൗഖ്യമാക്കിയത് നീ ഈ സൗഖ്യത്തെ കുറിച്ച് പറയാ. ഇതിനകത്ത് മൂന്നാമത്തെ ഭാഗമായിരിക്കും കൂടുതൽ. മൂന്നാമത്തെ ഭാഗം, അതായത് കർത്താവ് വിളിച്ചവരുടെ പ്രേരണയാൽ അഥവാ അവരുടെ പ്രവർത്തനത്താൽ അവരുടെ സഹകരണത്താൽ മുന്നോട്ട് വന്നവരായിരിക്കും ദൈവസഭയിൽ കൂടുതൽ. ലോകപ്രസിദ്ധനായ ക്രൈസ്തവ പ്രസിദ്ധനായ പത്രോസിനെ കൊണ്ടുവന്നത് പുള്ള സ്വന്തം സഹോദരനാണ്. യോഹനാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ആ സംഭവം കാണാം. അന്ത്രയോസ് യേശുവിന്റെ അടുക്ക ചെന്നു, ഒരു രാത്രി യേശുവിനോടുകൂടെ താമസിച്ചു. നേരമെടുത്തപ്പോൾ അവൻ ഓടിപ്പോയി. 1-ാം അധ്യായം 35 മുതൽ 42 വരെ വായിക്കുമ്പോൾ വെളുത്ത വഴി ഓടിച്ചെന്ന് ശിമോനെ കണ്ടു.
അവനോട് ഞങ്ങൾ മസീഹായ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവനെ നോക്കി, നീ യോഹന്നാന്റെ പുത്രനായ ശിമോനാകുന്നു, നിനക്ക് കേഫ എന്ന പേരാകുമെന്ന് പറഞ്ഞു. അത് പത്രോസ് എന്നാകുന്നു.
കൊണ്ടുവന്നു എന്നൊക്കെ എഴുതി എഴുത്തുകാരുടെ സ്പീഡിൽ പോവുക. ഒരാളെ കൊണ്ടിരുന്നത് എളുപ്പമല്ല, അവനെ സമ്മതിപ്പിക്കും. അവൻ ആ വരെ അത്ര പിടിച്ചില്ല എന്നാണ് നോക്കിയാ കാണാം. ക്ലാസ് പോലെ പോലെ ഒക്കത്തില്ലല്ലോ. യേശു പല കാര്യം പറഞ്ഞെങ്കിൽ ഇവനൊരു അക്ഷരപ്പെട്ടു. നീ അവനെ പുത്രനായ ജീവനാകുന്ന കേരള ആയിക്കോട്ടെ, ഞാൻ കാണണം, അവൻ ഉണ്ടാവും. ഒരക്ഷരപ്പെട്ടു കൂടെ കൂടെ വിളിച്ചോണ്ട് വന്നതാ. പക്ഷെ അകത്ത് വീണു കർത്താവിന്റെ ദൃഷ്ടി. യേശു അവനെ നോക്കി
എഴുതിയിരിക്കണം.
യേശു നോക്കിയാൽ ഇരിപ്പത്. ഇനി എവിടെ പോയാലും തിരിച്ചു വന്നേ വരും. ആ കണ്ണുകൾ അവനെ
പിന്തുടർന്നു.
അതൊക്കെ കഴിഞ്ഞ് അവൻ അവന്റെ മീൻപിടുത്തത്തിൽ പരാജയപ്പെട്ട് തളർന്നിരുന്ന ഒരു പ്രഭാതത്തിൽ യേശു അവന്റെ പടകിലേക്ക് ചെന്നു. ചെന്നിട്ട് മീൻപിടുത്തത്തിന് വേണ്ടി വല ഇറക്കാൻ പറഞ്ഞു. ഇറക്കാൻ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, നാഥാ എന്റെ അകത്തുള്ള അധ്വാനിച്ചൊന്നും കിട്ടിയില്ല. ശരിക്കും പറഞ്ഞാൽ അവിടെ വെച്ചവൻ ഗുണപ്പെട്ടു. അവിടെ വെച്ചവൻ കർത്താവിന്റെ ശിഷ്യനായി തീർന്നു. നിങ്ങൾ സഹോദരി സഹോദരന്മാരെ ഈ 1-ാം സന്ദേശത്തിന്റെ 1-ാം ഭാഗത്ത് ഒരു നിമിഷം ധ്യാനിക്കണം. നിങ്ങൾ കൃപയിലേക്ക് വന്നു, നിങ്ങൾ ആരെയും കൊണ്ടുവന്നിട്ടുണ്ടോ? ആന്ത്രയോസ് ഒരാളെ കൊണ്ടു. ഇനി കൊണ്ടുവരുന്ന രീതി നോക്കൂ. അവൻ ആദ്യം കൊണ്ടുവന്നത് സ്വന്തം കൂടപ്പുറത്തിനെയാണ്. ഏറ്റവും എളുപ്പം അതാണ്. ഫാമിലി സർക്കിൾ അതാണ് ഏറ്റവും എളുപ്പം. എന്നാൽ ഒത്തൊന്നു വരികയില്ല. എന്റെ പെങ്ങൾ ഇതുവരെ വന്നിട്ടില്ല. എപ്പോഴും അത് ഒക്കണമെന്നില്ല, എങ്കിലും സാധ്യത കൂടുതലുണ്ട്. സാധ്യത വളരെ കൂടുതലുണ്ട്. നമുക്ക് ഏറ്റവും അടുത്ത ആളുകളെ നമ്മൾ ഈ സത്യം അറിയിക്കുകയും കൊണ്ടുവരികയും. കൊണ്ടുവരിക എന്ന് പറയുന്നതിനകത്ത് വണ്ടിക്കൂലി മുടക്കണമെന്നതിന്റെ അർത്ഥം, എൻകറേജ് ചെയ്യണമെന്നതിന്റെ അർത്ഥം, റിസ്ക് എടുക്കണമെന്നതിന്റെ അർത്ഥം. നീ ഒന്ന് വന്ന് നോക്ക്, ആ ഗുണം കിട്ടിയില്ലെങ്കിൽ ഞാൻ ഉത്തരവാദപ്പെടാം എന്ന് പറഞ്ഞ് പിടിച്ചു കൊണ്ടുവന്നിട്ട് കുറച്ചു നാൾ കഴിഞ്ഞപ്പോ ഈ ആൾ ഓവർടേക്ക് ചെയ്ത് പോയി. 1 പത്രോസ് അവനെ എഴുതി. അത് കഴിഞ്ഞ് പത്രോസ് പ്രസംഗിക്കുമ്പോൾ ഈ ഡിസിഷൻ കാർഡ് പൂരിപ്പിക്കാൻ നടക്കുകയാണ്. അന്ത്രയോസ് ആളുകൾ കണ്ടമാനം മുന്നോട്ട് വരുമ്പോൾ അവരെ സ്നാനക്കുളത്തിലൂടെ പിടിച്ചുകൊണ്ട് പോകാൻ നടക്കുക. ഈ പുള്ളിക്കാരൻ പുള്ളിക്ക് അസൂയിക്കില്ല, അവർ പുള്ളി കണ്ണ് നിറഞ്ഞ് ഒഴുകുക. ഞാനെന്ന് അവനെ പിടിച്ചോണ്ട് വന്നതല്ലേ, ഇവൻ എന്ന ദൈവവേലക്കാരനായിട്ട് നിങ്ങൾക്ക് വിശ്വാസത്തിൽ വന്നെങ്കിൽ ചിലരെ കൊണ്ടുവരാൻ കഴിയണം. അല്ല, മിഷണറിമാരെ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അത് വലിയ വിജയം. അതിന്റെ കമ്മീഷനൊക്കെ ഭയങ്കരമായിരിക്കും. നമുക്കറിയാവുന്ന നമ്മൾ ചിന്തിക്കുന്നതിനൊക്കെ നിങ്ങൾ മൂലം വിശ്വാസത്തിൽ വന്നയാൾ സുവിശേഷകനായാൽ അയർന്നു ഓരോ ആത്മാക്കളുള്ള ബന്ധത്തിലും ഏതെങ്കിലും ഒരു പെർസെന്റേജ് അങ്ങനെ ഒഴിഞ്ഞു വരുമ്പോൾ എന്താ നമുക്ക് ചിന്തിക്കാനൊക്കെ ഭയങ്കര കാര്യം. ഏതായാലും യേശുവിന്റെ അടുക്കൽ വന്നവർ മറ്റുള്ളവരെ കൊണ്ടുവരുന്നവരാകണം. മറ്റുള്ളവരെ കൊണ്ടുവരുന്നവരാകണം. ഇത്രയും കാര്യമാണ് നാം 1-ാമത് ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുന്നത്. സ്വയം വന്നവരുണ്ട്, കർത്താവ് നേരിട്ട് വിളിച്ചവരുണ്ട്, ദൈവമക്കളാൽ വിളിക്കപ്പെട്ട് വന്നവരും ഉണ്ട്, അവരുടെ പ്രേരണയാൽ വന്നവരുമുണ്ട്. ഇതെല്ലാം നല്ലത് തന്നെയാണ്, ഒന്നും ചെറുതല്ല, ഒന്നും മോശവുമല്ല, എല്ലാം വിലപ്പെട്ടത് തന്നെയാണ്. ഇതിനെല്ലാം അടിസ്ഥാനം ആദ്യം പറഞ്ഞ വാക്യത്തിലുണ്ട്, പിതാവ് ആകർഷിച്ചത് കൊണ്ടാണ് നിന്റെ സഹോദരൻ നിന്നെ വിളിച്ചത്. പിതാവ് ആകർഷിച്ചത് കൊണ്ടാണ് കൺവെൻഷനെ നിന്നെ വിളിച്ചത്. പിതാവ് ആകർഷിച്ചത് കൊണ്ടാണ് ട്രാക്ട് നിനക്ക് കിട്ടിയത്. പിതാവ് ആകർഷിച്ചത് കൊണ്ടാണ് ആ യോഗത്തിന് വരാൻ നിനക്ക് തോന്നിയത്. പിതാവ് ആകർഷിച്ചത് കൊണ്ടാണ് ആ പ്രമാണികൾ നിന്നോട് സംസാരിച്ചത്. അതെ, പിന്നിലത്തെ കാരണം ദൈവത്തിന് നിന്നോടുള്ള സ്നേഹമാണ്. കരങ്ങൾ ഉയർത്തി ദൈവത്തെ കർത്താവിന്റെ അടുക്കൽ വന്ന ചില ആളുകളെ ഇത് രാത്രി ഞാൻ നിങ്ങൾക്ക് വീണ്ടും കാണിക്കാൻ പോവുകയാണ്. പ്രധാനമായും കർത്താവിന്റെ അടുക്കൽ വന്ന ആളുകളെ നാം എടുത്ത് ഇന്ന് രാത്രി ധ്യാനിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ചൊരു ബോധം ഇന്ന് രാത്രി കർത്താവ് നൽകട്ടെ. ഒന്നാമത് നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 8:43 വായിക്കാം. യേശുവിന്റെ അടുക്കൽ വന്നവരിൽ തികച്ചും വ്യത്യസ്തയായ ഒരു സ്ത്രീയാണ് ഈ സ്ത്രീ. ഈ സ്ത്രീ ചെയ്ത കാര്യം ഇതിനു മുമ്പ് ആരും ചെയ്തിട്ടില്ല. ഇവൾ ആദ്യമായിട്ടാണ് ചെയ്തത്. ഇവൾ പരീക്ഷണം നടത്തുകയാണ്. ഇവൾ വാസ്തവത്തിൽ ബലാത്കാരം ചെയ്യുകയായിരുന്നു. ഇവൾ വാസ്തവത്തിൽ പ്രാർത്ഥിക്കുകയല്ലായിരുന്നു. ഇവൾ നിലവിളിക്കുകയല്ലായിരുന്നു. നിലവിളിച്ചവരെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഇവള് ചെയ്തത് ഇതിനു മുമ്പ് ആരും ചെയ്തിട്ടില്ല. അവളൊരു പുതിയ സ്റ്റെപ്പ് അങ്ങ് കൊടുക്കുക. ആരും അവള് പറഞ്ഞു കൊടുത്തതല്ല, ആരോടെ പഠിപ്പിച്ചത്, അവളുടെ അകത്തുണ്ടായിരുന്നു പ്രേരണയ. വാസ്തവത്തിൽ എന്താണ് അവളെ അവളെ അവളുടെ അകത്ത് നടന്നത്? വിശ്വാസത്തിന്റെ ഒരു സ്റ്റെപ്പ് അവൾ വയ്ക്കുക. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ അടുക്കൽ വരുന്നവർ വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് വെക്കണം. അവിടെ ഞാൻ ആദ്യം പറഞ്ഞത് വീണ്ടും പറയട്ടെ, ലോകജ്ഞാനത്തിന്റെ ഒരു പരിപാടിയിൽ ദൈവത്തിൽ നിന്നൊന്നും പ്രാപിക്കാനൊക്കത്തി. വാസ്തവത്തിൽ ഇവൾ എന്താ ചെയ്ത്? ഇവൾ ഇങ്ങനെ അവരൊരു ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? അവൾക്ക് വളരെ വർഷം പഴക്കമുള്ള ഒരു പ്രശ്നമുണ്ട്. 12 വർഷമായി വൈദ്യന്മാർക്ക് അവളുടെ വസ്തു വിറ്റ് അവൾ കൊടുത്തു. ഒരു പ്രയോജനവും കിട്ടിയില്ല. എന്നാൽ അവൾ യേശുവിനെ കുറിച്ച് കേട്ടു. മത്തായി എഴുതിയിരിക്കുന്നത് അവൾ മനസ്സിൽ ഉറച്ചു എന്നാ. അങ്ങനെ അവൾ അങ്ങോട്ട് പോയി, പുറകിൽ അടുത്തിരുന്ന വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടു. ഉടനെ അവളെ രക്തസ്രവം. ചുറ്റും നിന്ന ഒരൊറ്റ ആളും അറിയാതെ അവൾ സൗഖ്യം പ്രാപിച്ചു. ഒരു ബഹളവുമില്ലാതെ, ഒരു മനുഷ്യനറിയാതെ അവൾ സൗഖ്യം പ്രാപിച്ചു. ഇന്ന് രാത്രിയിലും യേശു മാറാത്തവനാണ്. സെയിം എന്നാണ് ഇംഗ്ലീഷ്. അതേ യേശു ഇന്ന് രാത്രി ഇവിടെ
വന്നിരിക്കുക.
യേശുവിന് ചുറ്റും വളരെ അടുത്ത ആളുകൾ ഒരു ഗ്രൂപ്പ്, ശിഷ്യവൃന്ദ, പത്രോസ് തുടങ്ങിയുള്ള ആളുകൾ, അതിന് പുറത്ത് കുറച്ചുകൂടെ വേറൊരു ഗ്രൂപ്പ്, പിന്നെ വേറൊരു ഗ്രൂപ്പ്. എന്നാൽ ഇവരെല്ലാവരും അറിയാതെ അവൾക്ക് വേണ്ടത് പ്രാപിച്ചു. ഇന്ന് രാത്രി കൂടി വന്ന ജനത്തോട് പറയട്ടെ, ഇവിടെ ഇരിക്കുന്ന ആരും അറിയാതെ നിനക്ക് വേണ്ടത് പ്രാപിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. കർത്താവ് അങ്ങനെ ഒരു വാതിൽ തുറന്നിട്ടിരിക്കുക. ഏത് പ്രായക്കാരനും, ഏത് ആവശ്യത്തിലിരിക്കുന്നവനും, ഏത് പ്രതിസന്ധിയിലുള്ളവനും കേറി പിടിക്കുന്ന കാരണം യേശു ഇന്ന് രാത്രിയിലും വലിയവനാണ്, അവൻ സമീപസ്ഥനാണ്. അത് നിന്റെ വിശ്വാസത്തോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. ഇന്ന് രാത്രി ആവശ്യത്തിലിരിക്കുന്ന എത്ര പേരോട് വന്നിട്ടുണ്ട്? ആവശ്യത്തിലിരിക്കുന്ന എത്ര പേരോട് വന്നിട്ടുണ്ട്? യേശു രോഗികളെ തൊട്ട് സൗഖ്യമാക്കിയിട്ടുണ്ട്. പല നിലയെ സൗഖ്യമാക്കിയത് ഇതൊരു സ്പെഷ്യൽ കേസാണ്. പ്രിയപ്പെട്ടവരെ, ഇത് ഒരു വിലപ്പെട്ട
അനുഭവമാണ്.
അവളുടെ പ്രശ്നം പ്രധാനമായി അവളെ തടയുന്ന ഒന്ന് മതം. ലോകത്തിൽ ഒരു മതവും സ്ത്രീകളെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. കേരളത്തിൽ, ഇന്ത്യയിൽ ഒരു സ്ത്രീ ഒരു വിഗ്രഹത്തെ തൊട്ടു, അത് വലിയ പ്രശ്നമായി. ഒരു മാസം കാലം പത്രങ്ങളിലും ടെലിവിഷനിലും അത് മാത്രമായിരുന്നു വാർത്ത. അതോടുകൂടെ ആ സങ്കല്പത്തിന്റെ, ആ ദൈവത്തിന്റെ ശക്തി പോയെന്നാ പറയും. എന്നിട്ട് അതിനു പിന്നിൽ ശക്തി തിരികെ കൊണ്ടുവരാൻ ഏറെ ഭയങ്കര ചടങ്ങുകൾ നടത്തുക. ആ സമയത്ത് ഒരാൾ എന്റെ മൊബൈലിൽ ഒരു മെസ്സേജ് അയച്ചിരിക്കുകയാണ്, ഒരു ദൈവത്തെ തൊട്ടപ്പോൾ ശക്തി പോയി, വേറൊരു ദൈവത്തെ തൊട്ടപ്പോൾ ശക്തി ലഭിച്ചു. എന്നിട്ട് ഒരു വാക്യം ഇട്ടിരിക്കുക, ഈ വാക്യ ആരോ ചെയ്തതാ, ആരോ ദൈവമക്കളെ ചെയ്തതാ, ആരാണ് ഞാൻ കണ്ടുപിടിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. വാസ്തവത്തിൽ എത്ര സത്യമാണ് അവിടെ മതങ്ങളുടെ ഒരു ചിത്രമാണ് വെളിപ്പെടുന്നത്. ദൈവത്തോട് സ്ത്രീകൾക്ക് എടുക്കാത്തില്ല, എല്ലാ മതങ്ങളും തന്നെ, എല്ലാ മതങ്ങളിലും മറ കെട്ടി നിർത്തുക. യഹൂദ മതത്തിലത് തന്നെ, മറ്റു മതങ്ങളിലൊക്കെ അത് തന്നെ, ഭാരതീയ മതങ്ങളിലും അത് തന്നെ. വിപ്ലവകരമായ ഒരു മാറ്റം യേശു ഇവിടെ തുടങ്ങുകയാണ്. യേശുവിനെ കൊല്ലണമെന്ന് കല്ലറിയണമെന്ന് ഇവർ പറഞ്ഞതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നിതാ. അതെ, പ്രധാന കാരണങ്ങൾ പലതുണ്ട്. ചുങ്കക്കാരെ പ്രൊമോട്ട് ചെയ്തു, പാവികളെ പ്രൊമോട്ട് ചെയ്തു, അടിമകളെ പ്രൊമോട്ട് ചെയ്തു, സ്ത്രീകളെ പ്രൊമോട്ട് ചെയ്തു. ഇവിടെയില്ല ഒരു സ്ത്രീ. അവളെ തടയുന്ന അതിപ്രധാനപ്പെട്ട പ്രശ്നം മതമാണ്. രണ്ടാമത്തെ പ്രശ്നം അവളുടെ രോഗമാണ്. അവളുടെ രോഗം അവളെ സമൂഹത്തിൽ നിന്ന് അകറ്റുന്നതാണ്. പരസ്യമായിട്ട് വരാൻ പാടില്ല. ഇങ്ങനെ ഗുരുതരമായ രണ്ട് തടങ്ങൾ പാറകൾ അവളുടെ മുമ്പിൽ നിൽക്കുമ്പോഴും അവൾ അതിനെ ചവിട്ടി മെതിച്ചുകൊണ്ട് മുമ്പോട്ട് കടന്ന് യേശുവിന്റെ വസ്ത്രത്തിൽ. രാത്രി ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുന്ന മെസ്സേജ് ഇതാണ്, തടസ്സങ്ങളെ നോക്കിയാൽ വിടുതൽ ലഭിക്കുന്നില്ല, തടസ്സങ്ങളെ നോക്കി നിന്നാൽ അനുഗ്രഹിക്കപ്പെടത്തില്ല. യേശുവിന്റെ രാത്രി ആരെയും തടയുന്നില്ല, ഒരു വിലക്കുകളുമില്ല, ഒരു ചങ്ങലകളുമില്ല. ആർക്കും എപ്പോഴും തൊടാവുന്നവനാണ് യേശു, ആർക്കും എപ്പോഴും വിളിക്കാവുന്നവനാണ് യേശു, ആർക്കും എപ്പോഴും ആരെങ്കിലും ചെയ്യുന്നവനാണ് കർത്താവ്. ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു, ദൈവദാസന്മാരെക്കാൾ സിമ്പിളാണ്. ഞങ്ങൾക്ക് തിരക്കായി കഴിയുമ്പോ എല്ലാരെയും ഒന്നും മീറ്റ് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ കർത്താവ് ഇന്ന് രാത്രി ഫ്രീ. ഓ യേശു എത്ര സിമ്പിളാണ്. ഇവൾ ഒരു പരീക്ഷണം നടത്തിയതാണ്. ഒരുപക്ഷെ അത് ഒരു കുറ്റമായിട്ട് വരാം, അവളെ മുടക്കാം, അവളെ ശിക്ഷിക്കാം, ഇനി ഒരിക്കലും പള്ളി വരാനില്ലെന്ന് കൽപ്പന വരാം. ഇങ്ങനെ പലതുകൊണ്ടെങ്കിലും നേരെ തിരിച്ചാ വന്നത്, അവൾ അംഗീകരിക്കപ്പെട്ടു, അവൾ ആദരിക്കപ്പെട്ടു, അവൾ സൗഖ്യം പ്രാപിച്ചു. നിന്റെ ചാൻസ് കളയരുത്, നിന്റെ ചാൻസ് കളയരുത്. ഇന്ന് രാത്രിയിൽ വേണ്ടത് മേടിച്ചോണ്ട് പോക്കണം. ആവശ്യമുള്ളത് അവനിൽ നിന്ന് പ്രാപിക്കുക, ഈ കൺവെൻഷനിൽ പ്രയോജനപ്പെടുത്തിക്കൊള്ളുക. ഇവിടെ അവൾ ധൈര്യം കാണിച്ചു, ഇവിടെ അവൾ ബലാത്കാരം ചെയ്യുകയായിരുന്നു. അതെ പ്രിയപ്പെട്ടവരെ, കർത്താവിനെ തൊടുവാൻ നിങ്ങൾക്ക് ഇന്ന് രാത്രി സ്വാതന്ത്ര്യമാണ്. ഈ യോഗത്തിൽ സംബന്ധിക്കുന്നവർക്ക് അവരുടെ വ്യക്തിപരമായ ആവശ്യം എത്ര വലുതാണെങ്കിലും ഇന്ന് രാത്രി വിശ്വാസത്തിന്റെ കൈ നീട്ടി കർത്താവിനെ തൊടുക. ഇന്ന് രാത്രി നിങ്ങൾക്കത് അറിയാൻ പറ്റും. വാക്യം 45 ഒന്ന് വായിക്കാമോ? 45,
എന്നെ തൊട്ടതാർ എന്ന് യേശു ചോദിച്ചു. എല്ലാവരും ഞാനല്ല ഞാനല്ല എന്ന് പറഞ്ഞപ്പോൾ ഗുരു പുരുഷാരൻ നിന്നെ തിക്കിത്തിരക്കുന്നു എന്ന് പത്രോസും കൂടെ ഉള്ളവരും പറഞ്ഞു.
പത്രോസ് ഇങ്ങനെയുള്ള രംഗത്തൊക്കെ പെട്ടെന്ന് സംസാരിക്കുന്ന ആളാണ്. പത്രോസ് പറഞ്ഞ കർത്താവ് ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ പറയുന്നു. റെയിൽവേ സ്റ്റേഷനിലെ പോലത്തെ ഇടി നടന്നോണ്ടിരിക്കുന്ന എനിക്ക് തൊട്ടെന്നൊക്കെ പറഞ്ഞത് അങ്ങനെ പറയരുത്, ശരിയല്ലോ. ഇവിടെ പാടെ തൊടുന്നാലും മൊത്തം ഇടിയല്ലേ. യേശു പറഞ്ഞു, ഞാൻ ഇടിച്ച കാര്യമല്ല പറഞ്ഞത്, ഞാൻ തൊട്ട കാര്യം. പർപ്പസ്ലി ഒരാളെ തൊട്ടുള്ളൂ. മുട്ടിയ ഒരുപാട് പേരുണ്ട്. മുട്ടിയ ആരെ ഞാൻ അന്വേഷിക്കുന്നില്ല, തൊട്ടയാളെ മാത്രമേ
ഞാൻ.
ചുറ്റിപ്പറ്റി നിന്ന് ഇടിക്കുന്ന ഒരുപാട് പേരുണ്ട്, എന്നാൽ തൊടാൻ വേണ്ടി മാത്രം ആ ആളെയാണ് ഞാൻ അന്വേഷിച്ചത്. യേശുവിന് ചുറ്റും ഇഷ്ടംപോലെ ആളുണ്ട്. എല്ലാ കാലത്തും മുട്ടിമുട്ടി നിൽക്കുന്ന ആളുകളുണ്ട്, എന്നാൽ തൊട്ട
ഒരാളുകളുണ്ട്.
അവൾക്ക് മാത്രമേ ശക്തി ലഭിച്ചു, അവൾക്ക് മാത്രമേ ശക്തി ലഭിച്ചു. ഇന്നും അത് തന്നെ, എന്നും അത് തന്നെ. ആൾക്കൂട്ടത്തിനിടയിൽ മുട്ടി മുരുവി പോകുന്ന ഒരുപാട് മനുഷ്യരുണ്ട്, എന്നാൽ തൊട്ടവർക്ക് മാത്രം സൗഖ്യം, തൊട്ടവർക്ക് മാത്രം സൗഖ്യം. രാത്രി കർത്താവിനെ പെട്ടെന്ന് കറണ്ട് പാസ് ചെയ്ത പോലെ അവരുടെ ശരീരത്തിലേക്ക് ദൈവശക്തി വ്യാപരിച്ചു. പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കുന്നത് ഇന്ന് രാത്രി അതുകൊണ്ട്, ഇന്ന് രാത്രി യേശു, അത് ആ യേശു ജീവിക്കുന്നു. ഇന്ന് രാത്രി ആ യേശു ഉപദേശം ജീവിക്കുന്ന നിങ്ങൾക്കൊരു സൗഖ്യം ആവശ്യമുണ്ടോ? നിങ്ങൾക്കൊരു വിടുതൽ ആവശ്യമുണ്ടോ? നിങ്ങൾക്കൊരു ദൈവപ്രവൃത്തി ആവശ്യമുണ്ടോ? മരിച്ചവരെ ജീവിപ്പിക്കുന്ന, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുന്ന ദൈവത്തിന്റെ ശക്തി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇന്ന് രാത്രി തൊഴുക. വസ്ത്രത്തിൽ അതോട്ട് വിശ്വാസത്തിന്റെ പ്രവൃത്തി അവൾ ചെയ്തു, ശക്തി അവൾ നിയോഗിക്കുക. വിശ്വാസത്തിന്റെ ഒരു ടെസ്റ്റ് നടത്തി നോക്ക്, കർത്താവ് അത് ചെയ്യും. അതെ, അവൾ തികച്ചും വ്യത്യസ്തമായ ഒരു സ്റ്റെപ്പാണ് വെച്ചത്. യേശുവോ ഒരാളെന്നെ തൊട്ടു, എങ്കിൽ ശക്തി പുറപ്പെട്ടത് ഞാൻ അറിഞ്ഞു എന്ന്, താൻ മറഞ്ഞിരിക്കുന്നില്ല എന്ന് സ്ത്രീ കണ്ട് വിറച്ചി കൊണ്ടുവന്ന് അവന്റെ മുമ്പിൽ വീണു. സ്തോത്രം. അപ്പോൾ നാം കാണുന്ന ആ വിഷയത്തിലെ അടുത്ത ചിന്ത, അവൾ തൊട്ടെങ്കിലും അവൾ മറഞ്ഞു നിൽക്കുകയായിരുന്നു. യേശുവിന്റെ അടുക്കൽ വന്ന് സൗഖ്യം പ്രാപിച്ചിട്ട് അവൾ മറഞ്ഞു നിൽക്കുകയായിരുന്നു. യേശു അവളെ അന്വേഷിച്ചു. കർത്താവിന്റെ അടുക്കൽ വന്ന് നന്മ പ്രാപിച്ച, സൗഖ്യം പ്രാപിച്ച മുഴുവൻ പേരെയും കർത്താവ് അന്വേഷിക്കുന്നു. കർത്താവ് അന്വേഷിക്കുന്നു. അവൾ മറഞ്ഞു നിൽക്കാൻ ആഗ്രഹിച്ചു. മനഃപൂർവമല്ല, സാഹചര്യം കൊണ്ടാണ്. മതം അവളെ തടയുന്നുണ്ട്, നിയമങ്ങൾ അവൾക്ക് പ്രതികൂലമാണ്, അതുകൊണ്ടൊക്കെ ആയിരിക്കാം. അവൾ മടിച്ചു നിന്നു. എന്നാൽ യേശു അവളെ വിളിച്ച് പുറത്തു കൊണ്ടു, അവളെ പ്രശംസിച്ചു, അവളെ ആദരിച്ചു എന്ന സന്ദേശം. യേശുവിന്റെ അടുക്കൽ വന്നവർ വിശ്വാസത്തിന് ഇഷ്ടപ്പെടുക്കണം. ഇതാണ് ഒന്നാമത്തെ പാഠം. രണ്ടാമത്തെ പാഠം, മറഞ്ഞു നിൽക്കരുത്. മറഞ്ഞു നിൽക്കരുത്. നിനക്ക് ലഭിച്ചത് നീ പരസ്യമാക്കണം. നിനക്ക് ലഭിച്ചത് നീ ആരോടെങ്കിലുമൊക്കെ പറയണം. എല്ലാവർക്കും ആദ്യം ഒരു ഭയം കാണും. എന്നാൽ പറയാവുന്നിടത്ത് പറയാവുന്ന പോലെ പറയണം. അതെ, ഇന്ന് രാത്രി കർത്താവിന്റെ അടുക്കൽ വന്ന എല്ലാവരും ഒരു കാര്യം ചെയ്യണം. നിങ്ങളുടെ അനുഭവം നിങ്ങൾ പറഞ്ഞു. സുവിശേഷീകരണത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ആദ്യം വരുന്നൊരു ബുദ്ധിമുട്ട്, എങ്ങനെ തുടങ്ങണം, എവിടെ തുടങ്ങണം എന്ന് നമുക്കറിയാൻ പാടില്ല. പക്ഷെ താല്പര്യമുണ്ടോ, ദൈവം വഴി തുറക്കും. താല്പര്യമുണ്ടോ, ദൈവം നിങ്ങളുടെ മുമ്പിൽ ആളുകളെ കൊണ്ടെത്തും. അതെ, കർത്താവ് അവളെ വിളിച്ചു, അവൾ പരസ്യമാകാൻ മടിച്ചു. എന്നാൽ കർത്താവ് അവളെ പരസ്യമാക്കി, അവൾ ഒടുവിൽ സാക്ഷ്യം പറയാൻ രംഗത്ത് വന്നു. കർത്താവിന്റെ അടുക്കൽ വന്ന് സൗഖ്യം പ്രാപിച്ച എല്ലാവരും, വിടുതൽ പ്രാപിച്ച എല്ലാവരും, നന്മ പ്രാപിച്ച എല്ലാവരും നിശ്ചയമായിട്ടും അത് പരസ്യമാക്കണം. ഇന്ന് രാത്രി നിങ്ങളുടെ ഉത്തരവാദിത്വത്തിലേക്ക് എന്തെല്ലാം, നിശ്ചയമായിട്ടും കർത്താവിനെ സാക്ഷിക്കാത്ത ഒരാളും ക്രിസ്തീയ ജീവിതത്തിൽ പുരോഗമിക്കില്ല. നിങ്ങളുടെ വിശ്വാസത്തിന്റെ നിലനിൽപ്പിന് തന്നെ അത് ആവശ്യമാണ്. നിങ്ങളുടെ വിശ്വാസത്തിന്റെ നിലനിൽപ്പിന്റെ ഒരു ഭാഗമാണ് കർത്താവിനെ സാക്ഷിക്കുക. നിങ്ങളുടെ അനുഭവങ്ങൾ മറ്റുള്ളവരോട് പങ്കിടാൻ വേണ്ടിയാണ് ദൈവം നിങ്ങളെ രക്ഷിച്ചത്. സഹോദര സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, യൗവനക്കാരും മാതാപിതാക്കൾ, കർത്താവിനെ സാക്ഷിക്കുന്നതിൽ ഡാളസിൽ ഞാൻ പ്രസംഗം കഴിഞ്ഞപ്പോൾ ഒരു പ്രായമുള്ള മനുഷ്യന്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു, എനിക്കൊരു ട്രാക്ടർ എഴുതി തരണം, ഞാനത് വീടുകളിൽ കൊണ്ട് കൊടുത്തോളാം. ഞാനത് ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് കുറച്ചുകൂടി ഒരു ഭാരം, കുറെ കൂടി ഒരു ഉത്തരവാദിത്വ ബോധം ഈ മീറ്റിംഗിൽ വെച്ചുണ്ടായി. അതുകൊണ്ട് എന്റെ മനസ്സിലെ ആശയം ഞാനങ്ങ് പറയാം, അത് വെച്ച് എഴുതിത്തരണം, എഴുതിക്കൊണ്ടിരിക്കുക. എങ്ങനെയെങ്കിലും ഈ സത്യം മറ്റുള്ളവരോട് പറയണം എന്നൊരു ഭാരം മനുഷ്യന്റെ തലയ്ക്കകത്ത് കയറും. പ്രിയപ്പെട്ടവരെ, സുവിശേഷീകരണത്തിന്റെ ഒരു ഭാരം ഇന്ന് രാത്രി ദൈവത്തിന്റെ അകത്ത് സാക്ഷ്യം പറയുവാനൊരു ഒരു 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 ഭാരം കർത്താവ് ഇന്ന് രാത്രി നമ്മളെ തരട്ടെ. എന്നെ തൊട്ടതാര്, കർത്താവ് അവളെ വിളിച്ചു വരുത്തി, അവളെ കൊണ്ട് പരസ്യമായി സാക്ഷിച്ചു. പിന്നീട് അവളത് തുടർന്നുകൊണ്ടേയിരുന്നു. യേശുവിന്റെ അടുക്കൽ വന്ന ഒരാളെ നമ്മൾ കണ്ടു. മറ്റൊരാളെ നമുക്ക് കാണാൻ പോവാം. ലൂക്കോസ് 17:11 മുതൽ വായിക്കാം.
അവൻ യെരുശലേമിലേക്ക് യാത്ര ചെയ്യുകയും ശമര്യയ്ക്കും ഗലീലയ്ക്കും നടുവിൽ കൂടി കടക്കുമ്പോൾ ഒരു ഗ്രാമത്തിൽ ചെല്ലുന്നവരം ലേവ്യരായ 10 പുരുഷന്മാർ അവനെ എതിർപെട്ട് അകലെ നിന്നുകൊണ്ട് യേശു നായക ഞങ്ങളുടെ കരുണ ഉണ്ടാകണമെന്ന് ഉറക്കെ പറഞ്ഞു. അവൻ അവരെ കണ്ടിട്ട് നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിപ്പീൻ എന്ന് പറഞ്ഞു. പോകയിൽ തന്നെ അവർ ശുദ്ധരായി തീർന്നു. അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്നു. അവന്റെ കാൽക്കൽ കവണ്ണു വീണു, അവൻ നന്ദി പറഞ്ഞു. അവനോ ശമരിയക്കാരനായിരുന്നു. 10 പേർ ശുദ്ധരായി തീർന്നില്ലയോ? 9 പേർ എവിടെ? ഈ അന്യജാതിക്കാരനല്ലാതെ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ മടങ്ങി വന്നവരായി ആരെയും കാണുന്നില്ലല്ലോ എന്ന് യേശു പറഞ്ഞിട്ട് അവരോട് എഴുന്നേറ്റ് പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു.
ഇവിടെ ഇതാ 10 കുഷ്ഠരോഗികൾ യേശുവിന്റെ അടുക്കൽ വന്നു. ഇവിടെ യേശുവിന്റെ അടുക്കൽ വന്ന 10 പേരെ നമ്മൾ ഒരുമിച്ച് കാണാൻ പോകാം. 10 പേര് അവർ വന്ന വഴിക്ക് വെച്ച് തന്നെ അവരുടെ കാര്യം പറഞ്ഞു. അവർ പറയുന്നത് വളരെ നിലവിളിയോടുകൂടിയാണ് പറഞ്ഞത്. യേശു നായക, ഞങ്ങൾ തന്നെ ഉണ്ടാകണമേ എന്ന് ഉറക്ക പറഞ്ഞു. വളരെ ഭക്തിയോടെ, വളരെ ബഹുമാനത്തോടെ അവർ അവരുടെ കാര്യം അവതരിപ്പിച്ചു. അവൻ അവരെ കണ്ടിട്ട് നിങ്ങൾ പോയി പുരോഹിതന്മാർ നിങ്ങൾ തന്നെ കാണിക്കുക. അങ്ങനെ പറയാൻ കാരണം, കുഷ്ഠരോഗം സൗഖ്യമായി എന്ന് പുരോഹിതൻ സർട്ടിഫൈ ചെയ്താലേ അവർക്ക് സമൂഹത്തിൽ തിരിച്ചു വരാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ പോയി പുരോഹിതനെ കാണരുത്, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. അപ്പൊ കുഷ്ഠരോഗത്തിനൊരു ഒരു ഒരു ശാരീരിക പ്രശ്നം മാത്രമല്ല, ഒരു സാമൂഹ്യ പ്രശ്നം കൂടിയുണ്ട്. ഒരു 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 തലവേദന മാറി, ഒരു നടുവേദന മാറി, ഒരു പല്ലുവേദന മാറി എന്ന് പറയുന്ന പോലെയല്ല, ഇത് മാറി എന്നുള്ളത് ഒരു മതപരമായ പ്രശ്നമാണ്. അതുകൊണ്ട് അവർ അതിലെടുത്തുള്ള പുരോഹിതനും സൗഖ്യവുമായിട്ട് അതൊരു ബന്ധമുണ്ടായിട്ടല്ല, അങ്ങനെ അതിനെക്കുറിച്ച് ധരിച്ചു വെച്ചിരിക്കുന്നവരുണ്ട്. യഥാർത്ഥത്തിൽ പ്രശ്നം നിന്നെ, നിനക്ക് സൗഖ്യം ദൈവത്തിനെതിരാണ്. പക്ഷെ നിന്നെ അലട്ടിയിരിക്കുന്ന സാമൂഹ്യ പ്രശ്നം തീരണമെങ്കിൽ നിന്റെ പുരോഹിതനെ സംഗതി ചെയ്യണം. പഴയ പറയുന്നു, കുഷ്ഠ ലക്ഷണം ഉണ്ടെങ്കിൽ പുരോഹിതൻ അവനെ നോക്കണം. നോക്കിയിട്ട് 7 ദിവസം അവനെ പുറത്ത് അടച്ചിടണം. 7 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോ അത് തുടരുകയാണെങ്കിൽ അവനെ പുറത്തു കളയണം. അപ്പം നിനക്ക് സൗഖ്യം ഇപ്പൊ തന്നെ തരാം. 7 ദിവസവും വേണ്ട, 14 ദിവസവും വേണ്ട. പഴയ നിയമങ്ങളും പ്രമാണങ്ങളും ഒക്കെ യേശുവും മുടച്ചു. ഇപ്പൊ സൗഖ്യം, പക്ഷെ ഇത് നിന്റെ പുറത്താക്കിയ സമൂഹം അംഗീകരിക്കണ്ടേ? നീ അവിടെ ചെന്ന് കാണിക്കും. അവിടെ ചെന്ന് കാണിക്കുമ്പോൾ 2 കാര്യമാണ്. ഒന്ന്, നിനക്കൊരു അംഗീകാരം. 2, ഒരു സാക്ഷി. നീ വേറെ ചെയ്യണം. അവര് വേറെ, അവര് പോണ വഴി സൗഖ്യം പ്രാപിച്ചതായിരിക്കുന്നത്. പോകയിൽ അവർ ശുദ്ധരായിട്ടു, തൊട്ടപ്പോ സൗഖ്യം പ്രാപിച്ചു, തിരിച്ചു പോണ വഴിക്ക് സൗഖ്യം പ്രാപിച്ചു. ദൈവത്തിന് എങ്ങനെ പ്രവർത്തിക്കാം? നീ പല പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടിയില്ലെങ്കിൽ ഇന്നൊരു പക്ഷേ ഇപ്പൊ അതിനെ കേട്ടോണ്ടിരിക്കുമ്പോഴായിരിക്കും ഇവിടെ നിന്ന് നടക്കുന്നത്. തിരിച്ചു പോണ വഴിക്കായിരിക്കും ഇവിടെ നിന്ന് നടക്കുന്നത്. നിരാശപ്പെടരുത്, നിരാശപ്പെടരുത്. ഇപ്പൊ നടക്കും, ഇപ്പൊ നടക്കും എന്ന് വിചാരിച്ചു നടന്നില്ല. ഒരു പക്ഷേ തിരികെ പോകുമ്പോൾ സംബന്ധിച്ചു കൊടുക്കുന്നുണ്ടോ? അതുകൊണ്ട് ഈ പ്രതീക്ഷ കൈവിടരുത്. ദൈവത്തിന് എപ്പോഴും പ്രവർത്തിക്കാം, ദൈവത്തിന് എപ്പോഴും പ്രവർത്തിക്കാം, ദൈവത്തിന് ഏത് അവസരത്തിലും പ്രവർത്തിക്കാൻ കഴിയും. തിരിച്ചു പോണ വഴി സൗഖ്യം പ്രാപിച്ചു. അതിനകത്ത് യുക്തി അല്ല, അതിനകത്ത് തിയോളജി അല്ല, ഒന്നുമില്ല. കർത്താവ് പറഞ്ഞു, പോണ വഴി സൗഖ്യം പ്രാപിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ ആശ്രയിക്കുക. ഏത് സമയത്തൊന്നും പറയാൻ ഒക്കത്തില്ല, കർത്താവിന് വിടുതൽ തരാൻ കഴിയും. കാര്യങ്ങൾ വളരെ കഴിയുമ്പോഴും പറയണം, ഇല്ല ദൈവത്തിന് ഇപ്പോഴും സാധിക്കും, ദൈവത്തിന് ഇപ്പോഴും സാധിക്കും, ദൈവത്തിന് ഇപ്പോഴും സാധിക്കും. കാര്യങ്ങളെല്ലാം കൈവിട്ട് കഴിയുമ്പോൾ പറയണം, കർത്താവിന് ഇപ്പോഴും ഒരു കാര്യം ചെയ്യാൻ സാധിക്കും, ദൈവത്തിന് ഇപ്പോഴും എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയും എന്ന് ഉറക്കെ പറഞ്ഞുകൊള്ളുക. തിരികെ പോണ വഴി അവർ സൗഖ്യം പ്രാപിച്ചു. തിരികെ പോണ വഴി സൗഖ്യം പ്രാപിച്ചു. എന്നാൽ പ്രധാനപ്പെട്ട മർമ്മമോടിയല്ല, അവനൊരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ടു. ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്നു. അവൻ പോരാടി അവന്റെ ശരീരത്തിലൂടെ നോക്കി, അവന്റെ ശരീരം പുതിയതായി തീർന്നു. ഓ, ദൈവത്തിന്റെ പ്രവൃത്തി എത്ര ഭയങ്കരമാണ്! ഇതാ നമ്മൾ വിശ്വസിക്കുന്ന പുസ്തകം. അവനത് കണ്ട വഴി പുരോഹിതനെ കാണിക്കേണ്ട, തിരിച്ചു പോകാമെന്ന് തീരുമാനിച്ചു. അവൻ സൗഖ്യം പ്രാപിച്ചു. പുറകോട്ടോടി അവൻ പുറകോട്ടോടി കർത്താവിന്റെ കാൽക്കൽ വന്നു വീണു. അവന് നന്ദി പറഞ്ഞു, കർത്താവിനെ ആരാധിക്കുവാൻ തിരിച്ചു. ഉടനെ യേശു അവനോട് ചോദിച്ചു, 10 പേരെ ഞാൻ സൗഖ്യാക്കിയതല്ലേ, എന്തി ബാക്കിയുള്ളത്? കർത്താവ് അന്വേഷിക്കുക, അവർ വന്നില്ല. അപ്പൊ സൗഖ്യം പ്രാപിച്ചവൻ ആരാധനയ്ക്ക് വരണം, ആരാധനയ്ക്ക് വരണം, നന്ദി പറയാൻ വരണം. 2 പ്രാവശ്യം ഇവർ മുട്ടുകുത്തി. 1 പ്രാവശ്യം സൗഖ്യത്തിന് വേണ്ടി മുത്തൂത്തി, രണ്ടാം പ്രാവശ്യം ആരാധനയ്ക്ക് വേണ്ടി മുത്തൂത്തി. ദൈവം നിനക്ക് ചെയ്ത സകല നന്മകൾക്കും പാത്രണം. നീ അവനെ മഹത്വപ്പെടുത്തണം, ആയുസ് മുഴുവൻ മഹത്വപ്പെടുത്തണം. വല്ലപ്പോഴും ഒരിക്കലല്ല, ഒരു പാട്ടുപാടുമ്പോഴല്ല, ഒരായുസ് മുഴുവൻ ദൈവത്തിന്റെ സന്നിധിയിൽ വീണ്ടും കിടന്ന് അവനെ ആരാധിക്കുക, അവന് നന്ദി പറയുവാൻ ഞാനും നിങ്ങളും കടപ്പെട്ടവരാണ്. വാസ്തവത്തിൽ ഞാൻ സിമ്പിളായിട്ട് പറയട്ടെ, ഇവൻ വീട് കിടന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുക എങ്ങനെയായിരിക്കും? ഹല്ലേലൂയ, കർത്താവേ നന്ദി, അവനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഇതാരെങ്കിലും പ്രേരിപ്പിച്ചിട്ടാണ്? അതെ, നമ്മൾ പലപ്പോഴും ചെയ്യാറുണ്ട്. ഈ ലീഡ് ചെയ്യുന്ന കൂട്ടത്തിൽ സ്തോത്രം ചെയ്യാനൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്നുള്ളത് സത്യമാണെങ്കിലും അങ്ങനെയൊക്കെ ചെയ്താലൊന്നും ആരാധന വരികയില്ല. അങ്ങനെയൊക്കെ പറഞ്ഞാൽ വേണ്ട സ്തുതി വരും, ആരാധന വരികയില്ല. സ്തുതിയും ആരാധന കണ്ടണ്ട. എല്ലാവരും ചേർന്നൊന്ന് ശ്രുതിക്കാം. ഓക്കെ, ശ്രുതിക്കാം. അവിടെ ശബ്ദമാവരുത്, ആരാധനയിൽ ശബ്ദം മാത്രമല്ല, പൂർണ്ണ ഹൃദയവും പൂർണ്ണ മനസ്സും പൂർണ്ണ ആത്മാവും പൂർണ്ണ ശരീരവും ഉൾപ്പെട്ടതാണ് ആരാധന. അത് അകത്തുനിന്ന് വരുന്നതാണ്, ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ, വായെ സംസാരിക്കുന്നത്, ദൈവത്തെ സ്തുതിക്കുന്നത്. ഒരു പക്ഷെ വേണേ പറഞ്ഞു പറഞ്ഞ് നമുക്ക് സ്തുതിപ്പിക്കാം, എന്നാൽ അതിനപ്പുറത്തേക്ക് ആരാധന അതിന്റെ അടുത്ത സ്റ്റെപ്പാണ്. അത് തുടങ്ങിയാൽ പിന്നെ നിൽക്കത്തില്ല, അത് വലിയ ആഴമുള്ള അനുഭവമാണ്. അതാരും പ്രേരിപ്പിച്ചാൽ സംഭവിക്കുന്നതല്ല, അതകത്തുനിന്നൊഴുകി വരുന്നതാണ്. അവൻ തിരികെ കർത്താവിന്റെ കാലിൽ മുട്ടുകുത്തി, മുട്ടുകുത്തിയിട്ട് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി, മഹത്വപ്പെടുത്താൻ തുടങ്ങി, നന്ദി പറയാൻ തുടങ്ങി. സഹോദരി സഹോദരന്മാരെ, ഈ ആയുസ് മുഴുവനും നന്ദിയുള്ളവരായിരിക്കണം, നാം ആരാധിക്കുന്നവരായിരിക്കണം, നാം ദൈവത്തെ സ്തുതിക്കുന്നവരായിരിക്കണം. അതിൽ മടി കാണിക്കരുത്. കർത്താവിനെ പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്തുതിക്കുന്നതിൽ ആരാധിക്കുന്നതിൽ നാം പുറകോട്ട് പോകരുത്. ഇതിനിടെ പല യുക്തി കയറി വരും, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളട്ടെ എന്നൊക്കെയുള്ള സാധനങ്ങൾ എവിടുന്നോ കയറി തല കയറിയിരിക്കും. എന്നിട്ട് പിന്നെ നമ്മൾ പലതും പറയും, അതായത് ഈ കിടന്ന് വലിയ ഒച്ച വെക്കുന്നതിലാണോ കാര്യം, ജീവിക്കുന്നതിലല്ലേ കാര്യം, ഈ ഒച്ച വെക്കുന്നവരെല്ലാം ചുമതലയാണോ ജീവിക്കുന്നത്, ഇങ്ങനെയൊക്കെ പല സാധനങ്ങൾ അവിടുന്ന് ഇവിടുന്ന് തലയിക്കുന്നു. എന്ന യഥാർത്ഥത്തിൽ ദൈവത്തെ പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണയായിട്ട് നമ്മളെ ആരാധിക്കുന്നവർക്ക് അതിൻ്റെതായ നന്മയുണ്ട്, അവർക്ക് അതിൻ്റെതായ വിടുതലുണ്ട്, അവർക്ക് അതിൻ്റെതായ സന്തോഷമുണ്ട്. എനിക്ക് പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഞാനൊരു സൂചനയോഗമല്ലേ, പലയിടത്ത് പ്രസംഗിക്കാൻ പോകുന്നതല്ലേ, ഒരിടത്ത് പ്രസംഗിക്കാൻ ചെന്നപ്പോ പ്രസംഗം കേട്ടോണ്ടിരിക്കുന്നവരിൽ ചിലര് ആ നല്ല പോയിന്റ് ചെയ്ത് വരുമ്പോ ഒന്ന് മൂളും. അപ്പൊ ഞാൻ യോഗം കഴിഞ്ഞ് ചോദിച്ചു, ഇതെന്നാന്ന് ചോദിച്ചു, മോളിയെങ്കിൽ രക്ഷപ്പെട്ടു, മോളിയെങ്കിൽ ആ യോഗം വിജയിച്ചു, കാരണം ഏറ്റവും നല്ല പോയിന്റ് വരുമ്പോഴായി പോകുന്നത്. നിങ്ങൾ മനസ്സിലായിക്കണം ഏത് രൂപ. അപ്പൊ സംഭവം എന്നാ ഇങ്ങനെ പഠിപ്പിച്ചു വെച്ചിരിക്കുക, അതിന് അങ്ങനെ പഠിപ്പിക്കുന്നു, എടുത്ത് ചാടാന്നല്ലേ നേരം, നമ്മുടെ ആളുകൾ ചാടുന്ന നേരത്തായി ഈ മൂളിയത്. അപ്പൊ ഞങ്ങൾ ഈ പ്രകടനങ്ങളൊന്നും വിശ്വസിക്കുന്നില്ല. ഓക്കെ, നിങ്ങൾ ഭൂമിയിൽ എന്തെങ്കിലും വിഷയം വന്ന പ്രകടനം കാണിക്കുവോ, കൊച്ചിന് റാങ്ക് കിട്ടിയാൽ എടുത്തിയാവോ, ഭൂമിയിൽ നമ്മളോട് ബന്ധപ്പെട്ട് ഏത് വിഷയത്തിലും സന്തോഷം പ്രകടിപ്പിക്കും അല്ലേ? അങ്ങനെയാണ് ദൈവസമയം പ്രകടിപ്പിക്കാൻ പേരെ. നീതിയിട്ടല്ലാതെ കടക്കാൻ വയ്യാത്തൊന്ന് പാടുന്നതല്ലാതെ പൂർണ്ണമായി ഇട്ടുകൊടുത്ത് ആരാധിക്കുന്ന അനുഭവം. കമ്മിറ്റി കൂടുമ്പോൾ ശബ്ദം ഉണ്ടാകും, പക്ഷെ ആരാധന വരുമ്പോൾ ശബ്ദമില്ല. പ്രശ്നം വരുമ്പോൾ ശബ്ദമെടുക്കും, അല്ലാത്തപ്പോൾ ശബ്ദമില്ല. ദൈവത്തെ ആരാധിക്കുന്നതിൽ പൂർണ്ണ മനസ്സ്, പൂർണ്ണ ആത്മാവ്, പൂർണ്ണ ശക്തി, അത് വെളിപ്പെടുത്തുന്ന ആരും പുറകോട്ട് പോകട്ടില്ല, അത് കേട്ടിട്ടില്ല, അവർ പരാജയപ്പെട്ടിട്ടില്ല, അവരനുഗ്രഹിക്കപ്പെട്ടിട്ടേയുള്ളൂ, അവരനുഗ്രഹിക്കപ്പെട്ടിട്ടേയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇത് ആരും മാത്രമേ കാണിക്കണം, നിങ്ങൾ പിണങ്ങരുത്. ഞാൻ പറയാം, ആർക്ക് കൂടുതൽ നന്മയുണ്ടോ അവർ കൂടുതൽ മാത്രമേ കാണിക്കണം. ഞാൻ നേരത്തെ ചോദിച്ചിരുന്ന സമയത്ത് ഒരു സാമ്പത്തിക വിഷയം വന്നാൽ എല്ലാരും മിനിവ് കഴിഞ്ഞ് ബാക്കി എത്ര ഉണ്ടോ ഞാൻ വന്നേക്കാവെന്ന് പറഞ്ഞു പോണ ഒരു അങ്കിളും എത്ര പേര് മേടിക്കേണ്ടത്. ആ പുള്ളിക്കാരൻ പറയുന്ന അത്രയും ഉറക്കെ അല്ലെങ്കിൽ പറയുന്നത് ആരും അറിയില്ല. അപ്പൊ എന്തുവാണെന്നറിയാവോ, അതൊരു മോഡലാണ്. കാരണം ഏറ്റവും ചോപ്പ് പാർട്ടി ഏറ്റവും ഉറക്കെ അല്ലെങ്കിൽ പറയും. അപ്പൊ അല്ലെങ്കിൽ പറയുന്ന ഒരു മാന്യതയുടെ ലക്ഷണമാണെന്ന് വന്നു. അത് കാരണം എല്ലാരും ഉറക്കെ പറയാൻ തുടങ്ങി. ഇത് മറ്റുള്ള സഭകളിൽ എങ്ങനെയാണെന്നറിയാവോ, സൈക്കിൾ വരുന്നവന് ഉറക്കെ പറയും. അതിന് മുകളിലോട്ടുള്ള വണ്ടിയിലുള്ളവർ കുറച്ച് കുറച്ച് കൊണ്ടുവന്നിട്ട് ഒരു സാമാന്യ ലെവലിലുള്ളവർ മിണ്ടു പോലും. കാരണം ഇനി പിന്നെ ഉണ്ടാകും പൈസ. ദൈവം നിനക്ക് തന്ന മാന്യതയ്ക്ക് വേണം, ദൈവം നിനക്ക് തന്ന സൗകര്യങ്ങൾക്കൊക്കെ വേണം, ദൈവം നിനക്ക് തന്ന സമ്പത്തിനൊത്ത വേണം, ദൈവം നിനക്ക് തന്ന ആരോഗ്യത്തിനൊത്ത വേണം, ദൈവം നിനക്ക് തന്ന പൊസിഷൻ ഒന്ന് വേണം. ഈ ദൈവത്തെ സ്തുതിക്കാൻ മറക്കരുത്. ലോകത്തിന്റെ തത്വത്തിന് നേരെ എതിരാ വായുണ്ടത്. ആരാധിക്കുവാൻ നാം ശുഷ്കന്മാരാകരുത്, പിശുക്കന്മാരാകരുത്. അതിൽ നാം മുമ്പന്മാരായിരിക്കണം, അതിൽ നാം മാതൃക കാണിച്ചു കൊടുക്കണം. അതെ, അവൻ ഏറ്റവും എഡ്യൂക്കേറ്റഡ് ആണ്, അവൻ ഏറ്റവും നല്ല പൊസിഷനായിരിക്കുന്നത് അവൻ ദൈവത്തെ ആരാധിക്കുന്നതിന് മുമ്പിലാണെങ്കിൽ ആ സഭ എന്ത് ചെയ്യുമെന്നറിയാമോ, അങ്ങനെ ആകും. ഇല്ലെങ്കിൽ ആ സഭ ചത്ത സഭയായി മാറും. അതെ, അവൻ വന്നിട്ട് ഒരു ലജ്ജ കൂടാതെ കാൽക്കൽ കവിണ് വീണ് നന്ദി പറഞ്ഞു. അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്ന് കാൽക്കൽ കവിണ് വീണ് നന്ദി പറഞ്ഞു. എന്നാൽ മറ്റൊരു പോയ വഴി പോയി. ഇവിടെ ഒരു വിലപ്പെട്ട സത്യം കൂടെ നമ്മൾ ഗ്രഹിച്ചു പോകണം. ഈ വചനത്തിലൂടെ വന്നതല്ലേ രോഗശാന്തിയും ആത്മരക്ഷയും രണ്ടും രണ്ടാണ്. രണ്ടും രണ്ടാണ്, രണ്ടുമായിട്ട് ഒരു ബന്ധവും ഇല്ല. രോഗശാന്തി ഒക്കെ ചിലപ്പോ കിട്ടിയതൊക്കെ ഇരിക്കും, പക്ഷെ രക്ഷിക്കപ്പെടാണോ നിർബന്ധമൊന്നുമില്ല. ഈ പുള്ളിയോട് പറഞ്ഞാ പറയും ഞാൻ തൊക്കി പ്രവേശനമാണല്ലോ, പക്ഷെ വേറെ ഒന്നുമില്ല, അതേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് കടന്നില്ല, അതിനപ്പുറത്തേക്ക് കടന്നില്ല. രോഗശാന്തി നമ്മൾ ഇന്ന് വിശ്വസിക്കുന്നു, അതിനെ എത്ര നേരം പ്രസംഗിച്ചത്. എന്നാൽ അതിനപ്പുറത്തൊരു സംഗതിയുണ്ട്, ആത്മരക്ഷ. സ്വർഗരാജ്യത്തിൽ പോകാനുള്ള ഒരു സ്റ്റെപ്പുണ്ട്, അതിലേക്ക് വരണം. അധ്വാനിക്കുന്നവരെ നിങ്ങൾ എന്റെ അടുക്കൽ വരുമ്പോൾ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എന്നാൽ നിങ്ങൾ രണ്ടാം പ്രാവശ്യം വന്നാൽ എന്റെ ആത്മാക്കൾക്ക് ആവശ്യം ആശ്വാസം കിട്ടും. രണ്ടാം പ്രാവശ്യം ഒരുത്തനെ വന്നുള്ളൂ, ഒന്നാം പ്രാവശ്യം പത്ത് പേര് വന്നു. ഈ രണ്ടാമത്തെ പ്രാവശ്യം വന്നവരാണ് ഇവിടെ ഇരിക്കുന്ന വിശുദ്ധന്മാർ. മത്തായി സുവിശേഷത്തിൽ പറയുന്നുണ്ടല്ലോ, അന്നാളിൽ പലരും എന്റെ അടുക്കൽ വരും, ഞാൻ നിന്റെ നാമത്തിൽ അത്ഭുതം ചെയ്തല്ലോ എന്ന് പറയും. അപ്പോൾ കർത്താവ് പറയും, ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അപ്പൊ സൗഖ്യം പ്രാപിച്ചവരും സൗഖ്യം നടത്തിയവരും നരകത്തിൽ പോകും. എന്നാൽ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയവൻ പോകത്തില്ല. ഇത് വലിയ മർമ്മമാണ്. അയ്യോ, ഇവർ ഇത്രയും വലിയ സൗഖ്യം കിട്ടിയിട്ട്, അതെ ഇത്രയും വലിയ സൗഖ്യം കിട്ടി, പിന്നെ വന്നില്ല. നിനക്ക് ഇത്രയും വലിയ സൗഖ്യം തന്നവനെ ഒന്ന് പരിചയപ്പെടാൻ, ഒന്ന് മനസ്സിലാക്കാൻ, അവനോടുകൂടി ഒരു അല്പസമയം സ്പെൻഡ് ചെയ്യാൻ നിനക്ക് കിട്ടിയില്ലല്ലോ. ഇത്രയും വലിയ സൗഖ്യം തന്നവനെ അറിയാൻ നിനക്ക് താല്പര്യമില്ലല്ലോ. യേശു ക്രിസ്തു രോഗശാന്തി മറ്റു വിഷയങ്ങൾക്കല്ല പ്രാധാന്യം കൊടുത്തത്, അവൻ നിത്യജീവനെ കുറിച്ച് പറയാനാണ് വന്നത്, ദൈവരാജ്യത്തെ കുറിച്ച് പറയാനാണ് വന്നത്. എന്നാൽ നമ്മൾ ഇത് രണ്ടും ബാലൻസ് ചെയ്ത് പോകണം. നിന്റെ സഭയിൽ, നിന്റെ പ്രവർത്തനങ്ങളിൽ ജനത്തിന് സൗഖ്യം കിട്ടണം എന്നും വേണം, ഒരിക്കലല്ല എന്നും. സൗഖ്യത്തെ കുറിച്ച് നാം പറയണം, നാം വിശ്വസിക്കണം, നാം അത് ഏറ്റു പറയണം, നാം തുടരണം, നാം സൗഖ്യം പ്രാപിക്കണം. എന്നാൽ അതിനപ്പുറത്തേക്ക് കടന്നിട്ട് അവനെ ആരാധിക്കണം നിത്യജീവനെ വേണ്ടുന്ന ഒരു. അതെ, ഈ കുഷ്ഠരോഗികളിൽ ഒരുത്തൻ മാത്രം തിരികെ വന്ന് കർത്താവിനെ ആരാധിക്കുവാനും നന്ദി പറയുവാനും മുന്നോട്ട് വന്നു. ഈ സന്ദേശത്തിന്റെ ഒടുവിൽ ഞാൻ പറയട്ടെ, യേശുവിന്റെ അടുക്കൽ വന്നവരിൽ നിന്ന് യേശു എന്താണ് പ്രതീക്ഷിക്കുന്നത്? യേശുവിന്റെ അടുക്കൽ വന്നവരിൽ നിന്നും യേശു എന്താണ് പ്രതീക്ഷിക്കുന്നത്? നമ്മൾ ആദ്യം വായിച്ച വാക്യത്തിൽ ആ കാര്യം എഴുതിയിട്ടുണ്ട്. നുകം ഏൽക്കണം, രണ്ട് പഠിക്കണം, മൂന്ന് നന്ദി പറയണം, നാല് സാക്ഷ്യപത്രം. നുകമേൽക്കണം, പഠിക്കണം, നന്ദി പറയണം, ആരാധിക്കണം. ഇതിലേതാ പ്രധാനം? എല്ലാം പ്രധാനമാണ്. എന്നാൽ ഒന്നാമത്തെ നമ്മളാണ് മുഖമേഖല പഠിക്കണം. പത്തൊമ്പത് രണ്ടിന്റെ ഒന്ന് നമുക്ക് നല്ല പരിചയമുള്ള വാക്യമാണ്. സകല ദുഷ്ടതയും എല്ലാ ചതിയും വ്യാജഭാവവും അസൂയയും എല്ലാ തുണയും നീക്കിക്കളഞ്ഞു ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വചനം എന്ന മായമില്ലാത്ത പാല് കുടിക്കാൻ വാജിപ്പേ. അത് എന്തിനാ എന്തിനാ പറയുന്നത്? ഇതേ കാര്യം തന്നെയാ പറയുന്നത്, വേറെ ഭാഷ പറയുന്നേ ഉള്ളൂ. പഠിക്കണം. അവിടെ പറയുന്ന പാല് യഥാർത്ഥത്തിൽ ഏത് പാലാ? ഒരു സെക്കൻഡ് ആലോചിച്ചാൽ മതി മനസ്സിലാവും. ഇപ്പൊ ജനിച്ച ശിശു, ന്യൂ ബോൺ ബേബി തന്നെയാണ്. ഇപ്പൊ ജനിച്ച ശിശു കുടിക്കുന്ന പാല് ഏതാണെന്നുള്ളത് നിങ്ങൾക്കറിയാം. അത് മാത്രമേ ഉള്ളൂ മായില്ലാത്ത പാല്. അതിനകത്ത് രോഗപ്രതിരോധ ശക്തിയുണ്ട്, അതിനകത്ത് ധൈര്യമുണ്ട്, അതിനകത്ത് സ്നേഹമുണ്ട്, അതിനകത്ത് സൗഖ്യമുണ്ട്, അതിനകത്ത് വിഷയമുണ്ട്. മോശ എന്ന കുഞ്ഞിന് പാല് കൊടുത്ത സ്ത്രീയാണ് ആ കുഞ്ഞിന്റെ അകത്ത് മിഷ്യൻ കൊടുത്തത്. ആ കുഞ്ഞിന്റെ അകത്ത് മിഷണറി സന്ദേശം ഇട്ടത് പാല് കൊടുത്ത സ്ത്രീയാണ്. മുഖമേറ്റോട് എന്നോട് പഠിപ്പിക്കുന്നു പറഞ്ഞാൽ യേശുവിനോട് കൂടെ നടന്ന് പഠിക്കുക. രാത്രി ഞാൻ വളരെ ശാന്തമായിട്ട് പറയട്ടെ, കർത്താവുമായി ഒരു വ്യക്തി ബന്ധത്തിൽ വരുന്നതാണോ നാളത്തെ കാര്യം. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും കർത്താവിനോട് കൂടെ നടക്കാൻ അതാണോ നാളത്തെ? ഒരു മെമ്പറായിട്ട് പോവുകയല്ല. നാട്ടിലൊക്കെ മൊബൈലിൽ വിളിച്ചാൽ കൂടെ കൂടെ കേൾക്കുന്ന ഒരു ശബ്ദമുണ്ട്, നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ ഇപ്പോൾ പരിധിക്കുമ്പോഴാണ്. ഇവിടെ അങ്ങനെ അധികം കഴിയില്ല. നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ പരിധിക്കുമ്പോഴാണ്. ഞാൻ അന്നേരം ഓർത്തു, ഇതിനാ താല്പര്യം ഉണ്ടല്ലോ. മിക്കവാറും പേര് ഞായറാഴ്ച പരിധിക്കകത്ത് വരും, തിങ്കൾ തൊട്ട് പരിധിക്കുമ്പോഴാണ് റേഞ്ച് വിളിച്ചാൽ കിട്ടില്ല. ഇങ്ങനെ ഞായറാഴ്ച പരിധിക്കകത്ത് വന്നിട്ട് പിന്നെ രക്തം ജയം പറഞ്ഞ് പതുക്കെ പതുക്കെ കയറിയാണ്. വാസ്തവത്തിൽ ഇതൊരു സമുദായമല്ല. എന്റെ ലോകമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പി, ഞായറാഴ്ച പഠിക്കാനല്ല പറഞ്ഞു, മരണം വരെ യേശുവിന്റെ മുഖത്തിനോട് ചേർത്ത് നിന്നെ കെട്ടുക, ചേർന്ന് നിന്ന് പഠിക്കുക. മുഖം ഒന്ന്, അതൊരു ഭാരമാണ്. രണ്ട്, അതൊരു ഡിസിപ്ലിനാണ്. മൂന്ന്, അതൊരു പെയിൻ, അതൊരു വേദനയാണ്. മുഖത്തിന് ഒരു ഭാരമുണ്ട്, ഒരു നിയമമുണ്ട്, അങ്ങോട്ട് ഇങ്ങോട്ട് മാറാറുണ്ടില്ല. ഒരു വേദനയുണ്ട്. നിന്റെ ചട്ടങ്ങളെ പിടിപ്പാട്ടാക്കണം. ഞാൻ കഷ്ടത്തിലായതെനിക്ക് അതാ മുഖം. ചട്ടം പഠിക്കുക എന്ന വാക്ക് കറക്റ്റായിട്ട് ഉപയോഗിക്കുന്നത് ആനയെ പഠിപ്പിക്കുന്നതല്ല. കുഴിയിൽ വീഴിച്ച് ആനയെ പിടിക്കും, എന്നിട്ട് അതിനെ കൊണ്ടുവന്ന് ചട്ടം പഠിപ്പിക്കും. കോമിയിൽ കോടനട്ടൊക്കെ ഇതിനെ കുഴി ഇത് വലിച്ചു കയറ്റുന്ന ആരാണെന്നില്ല. ഇതിനു മുമ്പ് ചട്ടം പഠിച്ചാലേ, ഇപ്പൊ കഷ്ടങ്ങളിലൂടെ ചട്ടം പഠിച്ചവന് മാത്രമേ മറ്റൊരുത്തിനെ നേടാൻ പറ്റുള്ളൂ. കുഴിയിൽ തള്ളിയിടുകയല്ല, കുഴി വീണതിനെ വലിച്ചു കിട്ടുക. എന്റെ ലോകമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പിക്കുക. പിടികൊടുക്കാതെ ഓടി നടന്ന് വല്ലപ്പോഴും ഒരു ലോകശാന്തി, വല്ലപ്പോഴും ഒരു വിടുതൽ അല്ല, കർത്താവിനോട് ചേർന്ന് നിൽക്കുക, അവരുടെ സാന്നിധ്യം വിടാതെ നിൽക്കുക. ഇതാ പരിശുദ്ധാത്മാവെന്ന് നമുക്ക് പറയും. പരിശുദ്ധാത്മാവ് വന്നാൽ യേശുവിനെ കുറിച്ചാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. യേശുവിനോട് ചേർന്ന് നിൽക്കുന്ന അനുഭവം നമ്പർ വൺ. അവനിൽ നിന്ന് പഠിക്കുന്നതാണ് രണ്ടാമത്തെ കാര്യം. നമ്മളൊന്നും പഠിച്ചില്ല. നമ്മൾ പഠിച്ചു എന്നൊക്കെ പറഞ്ഞ് ലോകത്തിലെ കാര്യമില്ലേ, ദൈവരാജ്യത്തിന്റെ കാര്യങ്ങൾ കർത്താവിൽ നിന്ന് പഠിക്കണം. അവനോട് ചേർന്ന് നിന്ന് ആ രഹസ്യങ്ങൾ പഠിക്കണം. രണ്ടാമത് മൂന്നാമത്തെ കാര്യം അവനോട് നന്ദി പറയണം. നന്ദി ഉണ്ടായാൽ പോലെ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം. നാലാമത്തെ കാര്യം സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കണം. ഇവിടെ ശാന്തമായി ഈ യോഗത്തിൽ നമ്മുടെ തീരുമാനങ്ങളെ ഒന്നുകൂടെ പുതുക്കാൻ കണ്ടറിയാം. യേശുവിന്റെ അടുക്കൽ വന്നവർ, അവരെ കുറിച്ചാണ് ഇന്ന് രാത്രി നാം ചിന്തിച്ചത്. വാസ്തവത്തിൽ ഇതൊരു വെളിപ്പാട്, ഇതൊരു ബുദ്ധിയുടെ പരിപാടിയല്ല, ഇതൊരു കണ്ടുപിടുത്തൊരു വെളിപ്പാട്. ഓർത്തുകൊള്ളുക, യേശു ഇങ്ങനെ പറഞ്ഞു, പിതാവേ നീ വിജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെട്ടു ഞാൻ നിന്നെ ശ്രദ്ധിക്കും. ദൈവം നമുക്ക് ഈ സത്യം വെളിപ്പെടുത്തി തന്നതോന്ന് ഒരിക്കൽ കൂടെ കാര്യങ്ങൾ ഉയർത്തി സ്വാതന്ത്ര്യം ചെയ്യാം. ഈ വെളിപ്പാട് പ്രാപിച്ച നമ്മൾ അവനോട് ചേർന്ന് ആ സത്യങ്ങൾ വീണ്ടും പഠിക്കണം, അവനോട് നന്ദി പറയണം, സാക്ഷ്യം പറയണം, മറ്റുള്ളവരെ നേടുന്നവരായിരിക്കണം. അതിനായിട്ട് ജീവിതത്തെ ഒരു കൂടെ സമർപ്പിച്ചാണ് സ്ത്രീയുടെ താപേ ഇന്ന് രാത്രി നിന്നെ വന്ന് ധ്യാനിപ്പാണ് ഞങ്ങൾക്ക് ലഭിച്ച അവസരത്തിനായിട്ട് സ്തോത്രം. അങ്ങയുടെ കൃപയും ശക്തിയും എന്റെ ജനത്തിന് നേട്ടമായിരുന്നു. അങ്ങും നേരിട്ട് വിളിച്ചവരും മറ്റുള്ളവരുടെ പ്രവർത്തനത്താൻ വന്നവരും ഒക്കെ ഇതിനകത്തുണ്ട്. ഇതിന്റെ എല്ലാ പുറകിൽ നീ ഞങ്ങളെ സ്നേഹിച്ചു, ദിവ്യ വെളിപ്പാട് ഞങ്ങൾക്ക് തന്നു. അതോർത്ത് ഞങ്ങൾ നന്ദിയുള്ളവരായി നിന്നെ സ്തുതിച്ചു. ഞങ്ങളുടെ ആയുസ്സോടെ നന്ദി പറയുക, കർത്താവിനെ സാക്ഷിക്കുക. ഞങ്ങൾക്ക് അധികം കൃപ തന്നാണ് നിന്റെ ജനത്തെ ആശീർവദിക്കണമേ യേശുവിൻ നാമത്തിൽ. വളരെ നന്ദി. വചനം നന്നായി ശ്രദ്ധിച്ചു കേട്ടതിന് നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു.